അവരെ അറിയിക്കുകയാണ്. ഈ വിശുദ്ധ പകൽക്കാലം ദൈവിക ആരാധനയുമായുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവം നമുക്കൊരുക്കിയ ആ സന്ദേശം പ്രാപിക്കാനും ഒക്കെ നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാം. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ അല്പകാലമേ ഉള്ളൂ. ഒരു കാറ്റുപോലെ നാം ഈ ഭൂമിയിലൂടെ ഈ ലോകത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ജന്മദിനവാതിലിലൂടെ ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു, ഒരു മരണദിനവാതിലൂടെ അതിവേഗം കടന്നു പോകുന്നു. നാം എന്നൊരു കോഴ്സിലാണ്, ദൈവത്തിന്റെ കോഴ്സ്. എന്നാൽ ഈ ലോകത്തിന്റെ സംവിധാനം, പിശാചിന്റെ കീഴിലുള്ള ലോക സിസ്റ്റം നമ്മളെ ദൈവത്തിന്റെ കോഴ്സിൽ നിന്ന് മാറ്റി ഈ യാത്രയിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റി. അതാണ് ലോകത്തിന്റെ കോഴ്സ്. എന്നാൽ ബോധപൂർവം ലോകത്തിന്റെ കോഴ്സ് തീപ്പുകയിലേക്കാണ്, നിത്യമരണത്തിലേക്കാണ് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ കോഴ്സിൽ നിന്ന് മാറി ദൈവത്തിന്റെ കോഴ്സിലേക്ക് ആകുവാൻ തക്കവണ്ണം, അതാണ് ദൈവരാജ്യത്തിന്റെ കോഴ്സ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും വിവേകം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. രാജാവുള്ള രാജ്യത്തേക്ക് പ്രവേശിക്കുക. എൻ്റർ ടു ദ കിങ്ഡം വേർ ദെയർ ഈസ് ദ കിങ്. അതിന്റെ തുടർച്ചയായി നാം കേൾക്കുന്ന കാര്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന ശബ്ദം. യോഹന്നാൻ 10:9 കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് പ്രവേശിപ്പിൻ. എന്നാൽ ജനം അകത്ത് പ്രവേശിക്കാതെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ പുറമായ ലോകത്തിൽ തന്നെ നിലകൊള്ളുകയാണ്. സ്തുതിയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്. പക്ഷേ ജനം അകത്തേക്ക്, ലോകത്തു നിന്ന് യേശുവാകുന്ന വാതിൽ വഴി ദൈവരാജ്യം എന്ന അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. വളരെ വിരളം മാത്രം പ്രവേശിക്കുന്നു. അവരെ നോക്കി ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെയാണ്, നീ എവിടെയാണ്? കാരണം അകം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് കയറാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, അവർക്ക് അവിടെ കയറുവാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് വേണം നമ്മളിവിടെ കയറുവാൻ? നമ്മളുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ സോള് കൊണ്ട് വേണം നമ്മളവിടെ പ്രവേശിക്കാൻ. അതുകൊണ്ട് നമ്മളവിടെ പ്രവേശിക്കുന്നില്ല, കാരണം നല്ലൊരു പങ്കിന്റെ ഹൃദയം ലോകത്തിലാണ്. കാരണം നിന്റെ നിക്ഷേപം ഉള്ളവടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന കർത്താവ് പറയുന്നത്, ലോകത്തിലാണ് നല്ലൊരു പങ്കിന്റെയും നിക്ഷേപം. അപ്പോ ഹൃദയം ഇരിക്കണമെങ്കിൽ നിക്ഷേപം മാറണം. നിക്ഷേപം മാറുന്നില്ല. ഇതുകൊണ്ട് ജനത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് കേൾക്കാൻ കഴിയുന്നുണ്ട്, അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അകത്ത് പ്രവേശിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടെയുള്ള തെളിവാണ്, നിനക്ക് ധാരാളം മേച്ചിൽ നീ കണ്ടത്, ധാരാളം മേച്ചിൽ നീ കണ്ടത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുല്യമായ മേച്ചിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന മേച്ചിൽ നിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ അത് പ്രയോജനകരമായി തീരും. ആദ്യം അത് നിങ്ങളുടെ ജീവിതം. അകത്ത് ജീവിച്ചാൽ നിങ്ങളൊരു അതിശയ വസ്തുവായി മാറും, ഒരു അതിശയ മനുഷ്യനായി മാറും. ഇത്രയധികം മേച്ചിൽ എവിടെ നിന്നാണ്? കാരണം കർത്താവ് പറഞ്ഞു, അകത്ത് ജീവിച്ചാൽ നീ മേച്ചിൽ കണ്ടെത്തും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അകത്ത് ജീവിപ്പാനുള്ള ഒരു വാഞ്ച ഉണ്ടാകട്ടെ. അകത്ത് ജീവിച്ചാൽ മേച്ചിൽ കണ്ടെത്തുക മാത്രമല്ല, അകത്ത് ജീവിച്ചാൽ കർത്താവ് പറഞ്ഞതുപോലെ നീ മരിച്ചാലും ജീവിക്കും. കാരണം കർത്താവാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിച്ചു എന്ന് എങ്ങനെ അറിയാം? വിശ്വസിച്ചു എന്ന് അറിയുന്നത് കർത്താവ് പറയുന്ന വാക്കിലാണ് വിശ്വാസം. വാക്കിലാണ് വിശ്വാസം. കർത്താവ് പറയുന്നത് എന്നിലൂടെ അകത്ത് കയറാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ കർത്താവിലൂടെ അകത്ത് കയറും, വിശ്വസിക്കാത്തവൻ കർത്താവിലൂടെ അകത്ത് കയറത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ അകത്ത് കയറാൻ തക്ക ഉത്സാഹം ഉണ്ടാകട്ടെ. അകത്ത് ദൈവരാജ്യമാണ്, അവിടെ നമ്മുടെ സൃഷ്ടാവായ സ്വർഗീയ പിതാവാണ് വാഴുന്നത്. എന്നാൽ പുറം ലോകമാണ്, പിശാചാണ് അവിടെ വാഴുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ മരണമുണ്ട്, അത് താൽക്കാലികമാണ്. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്ത അങ്ങോട്ടേക്ക് ആകട്ടെ. നാം കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കിയ കാര്യം, എന്തുകൊണ്ടാണ് ജനത്തിന് ആത്മീയരുടെ കാര്യമോ പറയുന്നത്, വീണ്ടും ജനിച്ചവരുടെ കാര്യമോ പറയുന്നത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയാത്ത? അവിടെ നാം കേട്ടു, വചനത്തിന്റെ രീതിയല്ല, അതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രീതിയിലെ സുവിശേഷീകരണമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതല്ല ലോകാനുരൂപമായ സുവിശേഷീകരണമായി മാറി. അപ്പൊ എപ്പോഴും ദൈവത്തിന്റെ വചനം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ പറയുന്നത്, നാം ക്രിസ്തുവിന്റെ ആ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃക വെച്ചു പോയി. അപ്പോ നാം ക്രിസ്തുവിന്റെ അനുഗാമികളല്ലേ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തു ഉപയോഗിച്ച അതേ രീതി തന്നെ വേണം ഞാൻ നിങ്ങൾ ഉപയോഗിക്കാം. അവിടെയാണ് നമ്മുടെ ജയം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നാം നേരത്തെ കേട്ടു, കർത്താവ് നമ്മളോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പൊ മനുഷ്യരെ പിടിക്കാൻ കർത്താവ് ഇട്ടുകൊടുത്ത എര എന്ന് പറയുന്നത് ഇന്ന് മാറിപ്പോയിരിക്കും. അന്ന് കർത്താവ് മനുഷ്യരെ പിടിക്കാൻ ഇട്ടുകൊടുത്ത എര ദൈവരാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു. പക്ഷേ ഇന്ന് ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഇട്ടുകൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവൻ സെമിനാരികളിൽ ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇത് സിലബസിലില്ല. പിശാച് ജയിച്ചു നൽകി, എര മാറിപ്പോയി. നാം ഇത് മുമ്പ് കേട്ടിട്ടുള്ളതാണ്, എര മാറിപ്പോയി. എര മാറിപ്പോയതിന്റെ കാര്യം എന്താണ്? എര പിശാജ് മോഷ്ടിച്ചെടുത്തതാണ്. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ യോഹന്നാൻ 10:10 അതായിരുന്നു നമ്മുടെ കീ വാക്യം നമ്മൾ കേട്ടു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കുവാനും മുടിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത്, അത് യേശുക്രിസ്തു വന്നിരിക്കുന്നത് ജീവൻ തരാമെന്ന സമൃദ്ധിയായി തരുവാനുമാണ്. അപ്പൊ ഈ കള്ളൻ ചെയ്ത ഈ മൂന്ന് കാര്യങ്ങളെ റിവേർട്ട് ചെയ്യണം, അതിനെ തിരിക്കണം. അപ്പോ കള്ളൻ പിശാജ് ആദ്യം ചെയ്തത് മോഷണമാണ്. എന്താണ് മോഷണം നടത്തിയത്? ദൈവരാജ്യ ദർശനമാണ് മോഷണം നടത്തിയത്. മനുഷ്യനെ ദൈവം എന്തിനായി ഉണ്ടാക്കി എന്നുള്ളതാണ് മോഷണം നടത്തിയത്. രണ്ടാമതാണ് മനുഷ്യനെ കൊന്നത്. അവൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കും. അറുക്കുക എന്ന് വെച്ചാൽ കിൽ, കൊല്ലുക, സെപ്പറേറ്റ്. എവിടുന്ന്? ദൈവത്തിൽ നിന്ന്. മരണം എന്ന് വെച്ചാൽ സെപ്പറേഷൻ. അതിനുശേഷമാണ് അവന്റെ ഓണറുടെ അടുക്കൽ നിന്ന് അവനെ അകറ്റിയാൽ അവനെ കൊല്ലാം. ഇന്നും പിശാച് അതിൽ ജയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യ ദർശനം മോഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം മോഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് 21 ദിവസം ഉപവാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ദേവദാസനോട് ചോദിക്കാമോ, ദേവദാസ എന്തിനാ ദൈവം അങ്ങ് ഉണ്ടാക്കി അങ്ങേ ഉണ്ടാക്കി? അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ബൈബിളിലുള്ള ആ ദൈവരാജ്യ ദർശനം പറയില്ല. കാരണം അത് മോഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങളോ? ഒരിക്കലും ശിഷ്യന്മാർ ഗുരുവിനും ഇതേ അല്ല. എന്നാൽ ഈ നാളുകളിൽ യേശു ക്രിസ്തുവിന്റെ അതേ പാറ്റേൺ നമ്മൾ ഉപയോഗിച്ച് മോഷ്ടിക്കപ്പെട്ടത് തിരിച്ചുകൊണ്ടുവരണം. മോഷ്ടിക്കപ്പെട്ട തിരിച്ചുകൊണ്ടുവരണം. തുടർന്ന് ദാ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ പിശാച് കൊന്ന മനുഷ്യരെ ദൈവവുമായിട്ട് കൂട്ടിച്ചേർക്കണം വീണ്ടും ജനനത്തിലൂടെ. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ എന്താ സംഭവിക്കുന്നത്, യേശു ക്രിസ്തുവിൽ നമ്മളിൽ നമുക്ക് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനം എബ്രായ ലൈൻ 7:25 പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പോ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കണം. പിശാച് എന്ത് ചെയ്തു? പിശാച് സർപ്പം മുഖാന്തരം, ഹവ്വ മുഖാന്തരം ആദത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ ദൈവം ക്രിസ്തു മുഖാന്തരം, അവിടെയാണ് വീണ്ടും ജനനം നടക്കുന്നത്, നമ്മളെ ദൈവത്തോടടുപ്പിക്കുക, മരണത്തെ ജീവനാക്കി മാറ്റുന്നു. അതാണ് വീണ്ടും ജനനം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അനുഗ്രഹം. നേരത്തെ പിശാച് മുടിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഭൂമിയിലേക്ക് നമ്മളിലൂടെ ദൈവം കൊണ്ടുവരും. അപ്പൊ ഈ പ്രോസസ്സ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:10. ആവശ്യമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ബൈബിള് തന്നെ തുറന്നു നോക്കുക. അവരെഴുതിയിരിക്കുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. ആ ഓർഡർ ശ്രദ്ധിക്കുക, അല്ലാതെ കള്ളം വരുന്നില്ല. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും. The thief comes not but for to steal and to kill and to destroy. Steal, moshtikiga, and to kill, kolliga. മലയാളത്തില് അതിനെ അറുക്കുക, സെപ്പറേറ്റ് ചെയ്യുക. കുറെ കൂടി ബെറ്റർ ആ ട്രാൻസ്ലേഷൻ ആണ്. അറുക്കുക, മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ്. ദൈവത്തിൽ നിന്ന് അറുത്ത് മാറ്റി, നമ്മുടെ സോഴ്സിൽ നിന്ന് അറുത്ത് മാറ്റി. അത് കഴിഞ്ഞാലോ മുടിക്കാം, അത് കഴിഞ്ഞാലോ മുടിക്കാം. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും ക്രിസ്തുണ്ടത്തിൽ കാണുന്ന ഒരു ഒരു ചലനം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തെ യേശു ക്രിസ്തു പറയുന്ന ആ പിതാവായ ദൈവത്തെ അറുത്തു മാറ്റാനുള്ള ഒരു ശ്രമം. ആ പിതാവായ ദൈവത്തിൽ ആ ദൈവരാജ്യം ആരംഭിക്കുന്നത് അറുത്തു മാറ്റാനുള്ള ശ്രമം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അറുക്ക്, അറുത്തു മാറ്റി. ഇതിലാണ് അവൻ വരുന്നത്. അവനതിന് ജയിച്ചു തീർക്കുക. കാരണം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകരുത്. നമ്മളുടെ ദൈവത്തിന്റെ വചനം പറയും. പക്ഷേ എന്താണ് മോഷ്ടിച്ചത്, മോഷ്ടിച്ചതിലൂടെ എന്താണ് അർത്ഥത് എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചു. ദൈവം ആദത്തോടും ഹവ്വയോടും ആദ്യം പറഞ്ഞ വചനം, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണ്? 1:26, 1:28. അവരെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, നിങ്ങളെ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവർ എന്തിനാണ് എന്നെ ആരാധിക്കട്ടെ എന്നല്ല പറഞ്ഞത്, അവർ ഭൂമിയെ വാഴട്ടെ, അവർ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കട്ടെ. 1:26. 1:28 ദൈവം അവരെ അതിനായി അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക, ഭൂമിയുടെ കിങ്ഡം ഏറ്റെടുക്കുക. പക്ഷെ ഇന്ന് മനുഷ്യന് അതിന് പറ്റുന്നില്ല. കാരണം ഇന്ന് മനുഷ്യനെ മരണം വാഴുകയാണ്. ഈ കൊടുത്ത വചനങ്ങളെ എല്ലാം പിശാച് ഇവരുടെ മരണത്തിലൂടെ അപഹരിച്ചു. തന്ത്രപൂർവം ഇതാ സർപ്പത്തിലൂടെ, തുടർന്ന് ഹവ്വയിലൂടെ എല്ലാം പ്രസംഗിച്ച് ഇതാ ഈ കൊടുത്ത വചനത്തെ അപഹരിച്ചു. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചു. ഇനി അതിലേക്ക് ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. പക്ഷെ നിങ്ങളിത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തയിലേക്ക് കൊണ്ടുവരാണ്. ഈ മോഷ്ടിച്ചെടുത്ത പദ്ധതി ആദ്യം തിരികെ തരണം. ഇതുകൊണ്ടാണ് യേശു വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത്, മോഷ്ടിച്ച് തിരിച്ചു തരുവാൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട നിനക്ക് തിരിച്ച് തരുവാൻ തക്കാനുള്ള ദൈവിക ദർശനമാണ് കർത്താവ് കൊടുക്കുന്നത്. മോഷ്ടിച്ചെടുത്ത കർത്താവ് തിരിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ ഈ മോഷ്ടിച്ച് എടുത്തത് തിരികെ കൊടുക്കണം. ദൈവരാജ്യ ദർശനം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു പോയി, അത് തിരികെ കൊടുക്കണം. അതിനുശേഷം ഇവരെ അറുത്തു. ആ അറുത്ത പ്രോസസ്, ദൈവത്തിന് അറുത്തതിനെ മരിച്ചതിനെ വീണ്ടും ജനിപ്പിക്കണം. അങ്ങനെ ഇവരെ ദൈവവുമായിട്ട് അടുപ്പിക്കണം. ഇവിടെ എല്ലാം പിശാച് വളരെ തന്ത്രപൂർവം എററുകൾ ഇട്ടിരിക്കുകയാണ്. വിശ്വാസത്തിന് മനുഷ്യന്റെ ഉള്ളിൽ പല പല വ്യതിയാനങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഉടനെ തന്നെ അത് അവരുടെ മനസ്സിലെ ചിന്തകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യില്ല, മനസ്സിലെ അവർ കേട്ടതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ദുരുപദേശം എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ അങ്ങ് ചാപ്പ കുത്തിയിട്ട് സീലടിച്ചു വിടും. സീലടിക്കും, എന്നിട്ട് അതങ്ങ് പരത്തും എല്ലായിടത്തും. അതോടുകൂടെ സത്യം പറയുന്നവരുടെ സന്ദേശം കേൾക്കുവാൻ ജനമില്ലാതെയാവും. പിശാചിന്റെ വലിയ തന്ത്രമാണ്, വലിയ തന്ത്രം. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും ലക്ഷ്യം നോക്കി ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാം. നമ്മളെ ഫലത്തിലേക്ക്, ഉൽപ്പത്തി 1:26 എന്നുള്ള ഫലത്തിലേക്ക്, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം എന്ന ഫലത്തിലേക്ക്, ശുദ്ധീകരണം എന്ന ഫലത്തിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത്? ദൈവത്തിന് ഇഷ്ടമോ? നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇത് മനസ്സിലാക്കി തിരിച്ചറിയുക. വെറും ശുദ്ധീകരണം എന്ന് പറഞ്ഞു കിടക്കുകയല്ല, ശുദ്ധീകരണം നടക്കണം, എങ്കിലേ കാര്യമുള്ളൂ. പരീക്ഷയുണ്ട്, പരീക്ഷയുണ്ടെന്ന് പറയുകയല്ല, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം, ജയിക്കണം. അപ്പോ ആ രണ്ടാമത്തെ കാര്യം അറുത്തു, ആ അറുത്തതിനെ കൂട്ടിച്ചേർക്കണം. ഇതാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം. പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരു വാക്യം വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി, താൻ എന്നോട് ഉദ്ദേശിക്കുന്ന ക്രിസ്തു യേശുവിനെ കുറിച്ചാണ്, താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ യേശു മുഖാന്തരമായി നാം എങ്ങോട്ടേക്ക് അടുക്കണം? ദൈവത്തോടടുക്കണം. പിശാച് സർപ്പവും ഹൗവയും മുഖേന ആദത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി. എന്നാൽ യേശു ക്രിസ്തു, സോറി, പിതാവായ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം, ഇതാ യേശു ക്രിസ്തു കാൽവരി ചെയ്ത പ്രവൃത്തി നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതും, ആ ദൈവരാജ്യം, യേശു പറഞ്ഞ ദൈവരാജ്യം പറയുന്നതും ഇത് മുഖേന ജനം ദൈവത്തോട് അടുക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുക എന്ന് പറയുമ്പോ, യേശു ക്രിസ്തു ഇവിടെ എങ്ങനെയാണ് ജനത്തെ ദൈവത്തോട് അടുപ്പിച്ചത്? ഇത് നമുക്ക് മാതൃകയാണ്. അപ്പൊ ഇന്ന് നാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പോകുന്നത്, കൈക്രിസ്തനിസം കേട്ട് മോഷ്ടിച്ചെടുത്തത് ആദ്യം യഥാസ്ഥാനപ്പെടുത്തണം. അതായിരുന്നു ദൈവരാജ്യ ദർശനം, മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ദർശനം. ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന, ദൈവത്തിന് വേണ്ടി ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ട പദ്ധതിക്കാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നുള്ള ആ ബോധം ഇന്ന് മനുഷ്യനില്ല. ഈ ബോധം തരുന്ന ഒരു പ്രാർത്ഥന കർത്താവ് നമുക്ക് പഠിപ്പിച്ചു. പക്ഷെ ആ പ്രാർത്ഥന പോലും ഇന്ന് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതൊന്നും, അതൊക്കെ എന്ത് ചീപ്പ് പ്രയർ, നമുക്ക് ഇതിനേക്കാൾ നല്ല പ്രാർത്ഥനകൾ അറിയാം എന്നുള്ള രീതിയിൽ കർത്താവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ നമ്മൾ വായിക്കുമ്പോ അവിടെ കാണാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും. ഇത് ആരുടെ അഭിപ്രായമാണ്? യേശുവിന്റെ. ആ പാദപീഠം ആ പാദത്തെ നാം അനുഗമിക്കേണ്ടതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെയാണ് അങ്ങയുടെ രാജ്യം, കിങ്ഡം വരേണമേ? എവിടെയാണ്? ഭൂമിയിൽ. അതെങ്ങനെയാണ്? അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണമേ. എങ്ങനെ? എന്നിലൂടെ. അപ്പൊ എനിക്കെന്തു വേണം? അന്നുള്ള ആഹാരം തരണമേ. അപ്പോ എന്നിലൂടെ ഇത് നടക്കണം. അപ്പൊ എന്റെ പർപ്പസ്, മനുഷ്യനായ എന്റെ പർപ്പസാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ഈ യാത്രയിൽ എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ഞാൻ അതിൽ അകപ്പെട്ടു പോകരുത്. അകപ്പെട്ടാൽ ദുഷ്ടന്റെ കയ്യിൽ ഞാൻ വീണു. അതിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണമേ. ഇതാ അതിന്റെ യാത്രയിൽ എന്റെ ഉള്ളിൽ വൈറസുകളൊന്നും ഉണ്ടാകരുതേ, പാപങ്ങളൊന്നും ഉണ്ടാകരുതേ. ഞാൻ എന്റെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ അങ്ങനോട് ക്ഷമിക്കണമേ. അപ്പോ എന്നെ ക്ലിയർ ചെയ്യാണ്. ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് വൈറസിനെ, പാപത്തെ എടുത്ത് കളയുന്നത് പോലെ ഇതാ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നോടും അങ്ങ് ക്ഷമിക്കണമേ. എന്നെ ഒരുക്കി നിർത്തുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ കിങ്ഡം എന്നിലൂടെ ഭൂമിയിലേക്ക് വരുവാൻ. ഇതെടുത്തു കളഞ്ഞു, ഇതെടുത്തു കളഞ്ഞു. അതുകൊണ്ടാ പലരോട് ചോദിച്ചാൽ എന്തുകൊണ്ടാ കർത്താവ് പഠിപ്പിച്ച്, കർത്താവല്ലേ ഇത് പഠിപ്പിച്ചേ, കർത്താവല്ലേ ഇത് പഠിപ്പിച്ചേ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? പ്രാർത്ഥിക്കാത്തെ എന്ന് ചോദിച്ചാ നല്ലൊരു ബാങ്കിന്റെ അർത്ഥം, ഓ അതൊക്കെ ഒരു സാമ്പിളല്ലേ ബ്രദറെ, അതൊന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ട. ആ സാമ്പിളായിട്ട് കർത്താവുകളെ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അതാണ് ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥന. ഇത് മനസ്സിലാക്കുക. അതിന്റെ ഓരോ വാക്കും ഓരോ ടൈറ്റിലുകളാണ്, അനേക സന്ദേശങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇതൊന്നും ഉപേക്ഷിക്കരുത്, കാരണം ഇതൊക്കെ മോഷ്ടിക്കപ്പെട്ടു പോയി. അപ്പൊ മോഷ്ടിച്ചെടുത്തതിനെ യഥാസ്ഥാനപ്പെടുത്തണം. അപ്പൊ ഇന്ന് നാം കേൾക്കുന്നത് എങ്ങനെയാണ് ഈ മോഷ്ടിച്ചെടുത്തതിനെ യഥാസ്ഥാനപ്പെടുന്നത്, അതായത് ദൈവരാജ്യ ദർശനം മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കുന്നത്. ലോർഡ് ഐ ലവ് യു, താങ്ക് യു. ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചിന്ത കാണിച്ചു തരാൻ പറ്റും, നോക്കട്ടെ. ലോർഡ് ഐ ലവ് യു. ഓ ലോർഡ്, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നടക്കുന്ന ഒരു ക്രമീകരണം, ദൈവരാജ്യ സന്ദേശം നിങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പങ്കിന്റെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, ദൈവരാജ്യ സന്ദേശം അവരെ കേട്ട് കഴിഞ്ഞ ലോകത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, ദൈവരാജ്യ സന്ദേശം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് ലോകം കൊണ്ട് അങ്ങ് സാനിറ്റൈസ് ചെയ്യും. കണ്ടിട്ടില്ലേ, ഇപ്പൊ എവിടെ ചെന്നാലും കാണാൻ ഈ പരിപാടി, എന്തെങ്കിലും ഒന്ന് ചെയ്തു ഉടനെ തന്നെ. ഒരു ബാങ്കിൽ ചെന്നു, ഞാൻ എന്റെ ചുറ്റുവട്ടത്തുള്ള ബാങ്കിലൊക്കെ കാണുന്നു, സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, ഏത് മേഖലയിൽ ചെന്നാലും അവിടെ വലിയ സാനിറ്റൈസറിന്റെ കുപ്പി വെച്ചിട്ടുണ്ടാവും. ഉടനെ ഒന്ന് ഞെക്കി ഉടനെ അങ്ങ് സാനിറ്റൈസ് ചെയ്യും. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം, ഡു നോട്ട് സാനിറ്റൈസ് ദ വേൾഡ് വിത്ത് വേൾഡ്. ആദ്യത്തെ സന്ദേശം പ്രൊട്ടക്ട് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ ആദ്യം അത് പേറ്റന്റ് ചെയ്യും. ഇതേപോലെ തന്നെ ഇതാ മോഷ്ടിച്ചെടുത്തത് എങ്ങനെ തിരിച്ചു തരും എന്ന് പറയുന്ന ആ സമയത്ത് ആദ്യമേ ഇതിനെ പാറ്റന്റ് ചെയ്യുക, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇന്ന് ലോകത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേട്ടാൽ ഉടനെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, പക്ഷി വരും, പിശാചു വരും, എന്നിട്ട് ആ വചനം അവരുള്ളിൽ നിന്ന് എടുത്തങ്ങ് കളയും, അതങ്ങ് മറന്നുപോകും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിതക്കാരന്റെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് കാണാം, വിതച്ചത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്നത് കൊത്തിക്കൊണ്ടുപോയി. ഇപ്പോ ദൈവരാജ്യത്തിന്റെ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തി ഈ വചനം കേട്ടാൽ, ആ വ്യക്തി കേട്ടപ്പോ വളരെ നല്ലതുപോലെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം, പക്ഷെ ഉടനെ തന്നെ അങ്ങ് മറന്നുപോയി, അങ്ങ് ഗ്രഹിക്കുന്നില്ല. കാരണം ഉടനെ ലോകം ചുറ്റുമുണ്ട്, ലോകത്തിന്റെ ചിന്തകളാണ്. ഉടനെ തന്നെ ഇതാ നിങ്ങളുടെ നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഉടനെ തന്നെ ഹൃദയം ലോക ചിന്തയാൽ അങ്ങ് സാനിറ്റൈസ് ചെയ്യും. ഇപ്പൊ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഇതാ ഇപ്പൊ ഇങ്ങനെ കൊച്ചു സാനിറ്റൈസേഷനൊന്നും അല്ല, വലിയ സാനിറ്റൈസേഷനാണ്. അതാണ് ടണലിൽ കൂടി കയറിപ്പോ, സാനിറ്റൈസിങ് ടണലുണ്ട്, നിങ്ങൾക്ക് കാണാം സ്ക്രീനില്. ഇതാ സാനിറ്റൈസിങ് ടണലാണ്. ആ ടണലിലൂടെ ആളങ്ങ് കയറിപ്പോയാൽ മതി, പിന്നെ മേത്ത് കയ്യിലും കാലിലും കയറി നിന്ന് ഒഴിക്കൊന്നും വേണ്ട. അപ്പൊ ഈ ലോകത്തിലൂടെ അങ്ങ് ഇറങ്ങി നടന്നാ മതി, കേട്ട ദൈവരാജ്യ വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി കിട്ടും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ ആദ്യം തന്നെ ഒഴിവാക്കണം. എന്തിനാ ഇത് പറയണേ? ഇതാ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മോഷ്ടിച്ചെടുത്ത തിരിച്ചു തരണ്ടേ? എനിക്ക് മുമ്പ് സംസാരിച്ച ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം, അനേകരീ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് നിൽക്കുന്നില്ലല്ലോ. കാരണം ഉടനെ തന്നെ ലോകം കൊണ്ട് സാനിറ്റൈസ് ചെയ്യുകയാണ് ഹൃദയം, അവിടെ ഒന്നും ഇരിക്കരുത്, അങ്ങനെയാകരുത്. അങ്ങനെയായ യാതൊരു കാര്യവുമില്ല, കേട്ട് 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 അത് കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമാവുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ലോകം മത്തായിയുടെ 13-ാം അധ്യായം 44-ാം വാക്യവും 33-ാം വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും, ദൈവരാജ്യം എന്ന നിധിയെ, ദൈവരാജ്യ നിധിയാണ്, അതിനെ മറയ്ക്കുന്ന വയലാണ് ലോകം. അപ്പോ ദൈവരാജ്യ സന്ദേശം നാം കേട്ടിട്ട് ആ വയലിലേക്ക്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലം വയലാണ്, ആ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകത്തെ നാം ചവിട്ടുമ്പോൾ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമായ പാദരക്ഷ ധരിച്ചു വേണം ലോകത്തെ ചവിട്ടുവാൻ. കാരണം ലോകത്ത് നമുക്ക് ജീവിക്കണം, പക്ഷേ കാരണം അവിടെയാണ് നമ്മുടെ ജോലി, വീടെന്നല്ല ജോലി, വീട് സ്വർഗരാജ്യം. അപ്പോ അവിടെ നാം ജീവിക്കുമ്പോ ഇതാ ഫാക്ടറിയിലേക്കൊക്കെ പോകുമ്പോ അവരുടെ പ്രത്യേക രീതിയിലാണ് പോകുന്നത് അല്ലെ? കാലില് നല്ല കട്ടിയുള്ള ഷൂ ഉണ്ടാകും, തലയിൽ ഹെൽമെറ്റ് ഉണ്ടാകും, പ്രത്യേക ഉടുപ്പുണ്ടാകും. ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതാ ഞാൻ ഷിപ്പ് യാർഡില് കുറച്ച് നാൾ ഉണ്ടായ സമയത്ത്, കൊച്ചി ഷിപ്പ് യാർഡില് ഇതാ അവിടുത്തെ ആ അവസ്ഥ ഞാൻ കാണുവാനായിട്ട് ഇടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇതേപോലെ തന്നെ ആത്മാവിന്റെ ആ ആയുധങ്ങൾ, ആർമർ ഓഫ് ഗാഡ്, അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതാ ഷൂസ്. ആ ഷൂസ് നമ്മൾ സുവിശേഷം കൊണ്ട് ഒരുക്കിയെടുക്കുന്ന ഒരു ഷൂ ആണ്. ആ ഷൂ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ച് വേണം ഈ ലോകത്ത് നടക്കാൻ. ലോകത്ത് നടക്കുമ്പോ ലോകം നമ്മളെ തൊടരുത്, ആ ഷൂ വെച്ചിട്ട് വേണം നമ്മൾ നടക്കാൻ. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് ഷൂ ഇട്ടുകൊണ്ട് നടക്കുക അല്ലേ? ആ റോഡിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്, പക്ഷേ റോഡ് നമ്മളെ തൊട നമ്മൾ അനുവദിക്കുന്നില്ല. ആ ഷൂ റോഡിനെയും നമ്മളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പൊ സുവിശേഷം കൊണ്ട് ഉള്ള ഒരുക്കമാകുന്ന ഒരു ഷൂ ഇട്ടിട്ട് വേണം ലോകത്തിലൂടെ നടക്കാൻ, അല്ലാതെ നാം ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല, ഇടപെട്ടേ പറ്റൂ. പക്ഷേ ആ ഇടപെടുമ്പോൾ ഇതേപോലെ ഒരു ഷൂ ഇട്ടിട്ട് വേണം ഇടപെടാൻ. ആ ഷൂ നമ്മൾ തന്നെ ഉണ്ടാകണം. സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമാകുന്ന ഷൂ നമ്മുടെ അകത്ത് ഒരുക്കം നടക്കണം. ദൈവരാജ്യ സുവിശേഷം കേട്ട് അതിന് ദൈവരാജ്യ സുവിശേഷം കേട്ടാലേ ഒരുക്കം ഉണ്ടാക്കാൻ പറ്റൂ. കേട്ടവരുടെ കാര്യമാണ് പറയുന്നത്, ആ കേട്ടത് കൊണ്ട് ഒരു ഒരുക്കം ഉണ്ടാക്കണം. അല്ലാണ്ട് കേട്ട ഉടനെ തന്നെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ പ്രിയ കുഞ്ഞെ നിന്റെ അകത്ത് നീ കേട്ട വചനം എന്താന്ന് ആരെങ്കിലും ചോദിക്കും, ഇന്ന് എന്താ കേട്ടെ ബ്രദറെ, നല്ല വചനമായിരുന്നു എനിക്കറിയാം, ഇനിയും കുറച്ചു നേരം കിടന്ന് തപ്പും, എന്നിട്ട് പറയും ഞാൻ മറന്നുപോയി. മറന്നുപോയതല്ല കുഞ്ഞെ, ലോകം കൊണ്ട് പിശാച് നിന്നെ സാനിറ്റൈസ് ചെയ്തതാ. അത് പോയി. അപ്പൊ ഇത് നിരന്തരം ഈ പണി തന്നെയാണെങ്കിൽ എത്ര കേട്ടിട്ടെന്താ കാര്യം? അപ്പൊ ലോകത്തെ നാം സ്പർശിക്കുമ്പോ ആ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമാകുന്ന ആ ഷൂ ഇട്ടിട്ട് വേണം നാ ലോകത്തെ സ്പർശിക്കാൻ. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഇത് ചെയ്തിട്ട് വേണം അടുത്ത ചെയ്യാൻ. അതുകൊണ്ടാണ് ഏതൊരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആരോ പാറ്റേൺ ചെയ്തിട്ട്, അതായത് വേറെ ഒരാളും തോന്നി ഈ ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് പാടില്ല, ഇതേ ഈ സാധനം ഇതേ രീതിയിൽ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോലെ അവരതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഫെൻസിങ് ഇട്ടിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഫെൻസിങ് വേണം. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ് ആത്മസമയം ഇല്ലാത്ത പുരുഷൻ സദൃശ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു മതിലാദ്യം കെട്ടണം. ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മോഷ്ടിക്കപ്പെട്ടത് തിരിച്ചു കിട്ടാൻ എന്താണ് വേണ്ടത്? വേണ്ടത് വേറെ ഒന്നുമല്ല, യേശുക്രിസ്തുവിന്റെ മെത്തേഡ് നോക്ക്. യേശുക്രിസ്തു പറയുകയാണ് ശമരിയക്കാരിയായ സ്ത്രീയോട്, നമ്മളോടെല്ലാം ചേർത്താ പറഞ്ഞു, നമുക്കെല്ലാവർക്കും ദാഹമാ, ലോകത്തിനായി ദാഹം, കൂടുതൽ ലോകം. ലോകത്തിൽ എനിക്ക് പ്രശസ്തനാകണം, ലോകത്തിലെല്ലാവരും എന്നെ അറിയണം, കൂടുതൽ പണം. ഈ ദാഹം ജനനം മുതലേ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും ചുറ്റുമുള്ള ഒരു സമൂഹമൊക്കെ അടിച്ച് അകത്ത് കയറ്റിയിട്ട് തന്നു. അപ്പൊ ഈ ദാഹം ഉള്ളിടത്തോളം കാലം ദാഹമുള്ളവൻ എന്നാ ചെയ്യും? ഇത് ചെയ്യും, വെള്ളം കുടിക്കും. അപ്പൊ ലോകത്തിനായി ദാഹിച്ചാലോ നാം ലോകത്തെ കൂടുതൽ പാനം ചെയ്യുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കും. അപ്പൊ ആ ആഗ്രഹം ഉള്ളിടത്തോളം കാലം നമ്മൾ എത്ര ദൈവവചനം കേട്ടാലും ഉടനെ പോയി ആ ആഗ്രഹത്തിന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ കൈ സാനിറ്റൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സാനിറ്റൈസ് ചെയ്യും. കേട്ട വചനം പിശാച് കൊണ്ടുപോകും, നാം മറന്നുപോകും. അപ്പോ ഇവിടെ ചെയ്യേണ്ട ഒരു പ്രത്യേകത, കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഈ സന്ദേശം ഇതാണ്, ശമരിയാക്കാരിയായ സ്ത്രീയെ വെള്ളം കോരാൻ വന്നപ്പോ കർത്താവ് ആദ്യം ആ സഹോദരിയോട് വെള്ളം ചോദിച്ചു, കുടിക്കച്ചിട്ട് വെള്ളം തരാം. അപ്പോ സഹോദരി ചോദിച്ചൊരു കാര്യം, യഹൂദന്മാര് ശമരിയക്കാരോട് ഇതും ചോദിക്കാറില്ലല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ ആരാന്ന് നീ അറിയുകയും അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ജീവനോട് വെള്ളം ചോദിക്കുമായിരുന്നു, ഞാനത് തരും. പിന്നെ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഈ കെന്റിൽ നിന്ന് കുടിക്കുന്ന വെള്ളം പോലെയല്ല, ഈ കെന്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നവനെ അവന് വീണ്ടും ദാഹിക്കും. പക്ഷേ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ നിനക്ക് ദാഹിക്കത്തില്ല. അപ്പൊ സഹോദരി ചോദിച്ചു, എന്നാൽ ആ വെള്ളം എനിക്ക് തരാണ്. ഇപ്പൊ സംഭവം തല തിരിഞ്ഞു. യേശുക്രിസ്തു ഒരു ഗ്ലാസ് വെള്ളം പോലും ആ സഹോദരിയോട് വാങ്ങിച്ചു കുടിച്ചതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ സഹോദര യേശുക്രിസ്തു അങ്ങോട്ടേക്ക് വെള്ളം കൊടുക്കാനായി, സഹോദരി ഇപ്പൊ തിരിച്ച് വെള്ളം ചോദിക്കുന്ന അവസ്ഥയായി. ഇപ്പൊ എന്തുവാ യേശു പറഞ്ഞേ? യേശുക്രിസ്തു പറഞ്ഞ ആ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ, യേശു കൊടുക്കുന്ന വെള്ളമാണ് യേശു ഇവിടെ വന്ന് പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ മൊഴികൾ, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൈവരാജ്യത്തിന്റെ മൊഴികൾ. അത് നീ കുടിച്ചാൽ പിന്നെ നിനക്ക് ലോകത്തിനായി പിന്നെ ദാഹിക്കത്തില്ല. അല്ലാണ്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കത്തില്ല എന്നല്ല, ശരീരത്തിന്റെ ദാഹമല്ല, നമ്മുടെ ദേഹിയുടെ, നമ്മുടെ സോളിന്റെ ദാഹമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ദാഹമാണ് ലോകം. ആ അല്ല, ആ ദാഹം അതോടെ തീരും. അതെന്ത് ചെയ്യും? അത് നിത്യജീവങ്ങളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അതൊരു നീരുറവയായി തുടങ്ങും, 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 പൊങ്ങി വരും. അതൊരു വലിയ നദിയായങ്ങുമാണ്. അത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നതാ. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകാൻ തുടങ്ങും. ആ വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഇതാ പറഞ്ഞ, ദാഹിക്കുന്നവനൊക്കെ എന്റെ അടുക്കള വന്ന് കുടിക്കട്ടെ. താൻ കൊടുക്കുന്നത് എന്തുവാ? നിത്യജീവന്റെ മൊഴികളാണ്, ദൈവരാജ്യത്തിന്റെ മൊഴികളാണ്. ഇത് കുടിക്കുകയും 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 വീണ്ടും 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 ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ കേൾക്കുകയും 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 ചെയ്യുമ്പോ പ്രിയ കുഞ്ഞേ, നിന്റെ അകത്തുന്ന ലോകം പോയിക്കൊണ്ടേയിരിക്കും, ലോകം പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് യേശു ഉപയോഗിച്ച മെത്തേഡ്. മോഷ്ടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാൻ യേശു ഉപയോഗിച്ച മെത്തേഡ്. And once in a moonlight, വല്ലപ്പോഴും ഒരിക്കൽ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടു, ആഴ്ചയിൽ ഒരെണ്ണം കേട്ടു. പിന്നെ എനിക്ക് വലിയ സമയമില്ല ബ്രദറെ, തിരക്കാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞെ ഒരു കാര്യവുമില്ല, നീ ഇത് മനസ്സിലാക്കി. പ്രിയമകനെ, പ്രിയമകളെ, കുഞ്ഞെ, നീ ഇത് മനസ്സിലാക്കി. നിന്റെ ജീവിതം അത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യ സ്റ്റെപ്പ് നടക്കണം, മോഷ്ടിച്ചെടുത്ത് തിരിച്ചു കിട്ടണം. അപ്പോ നിനക്ക് ദർശനം കിട്ടും, അപ്പോ നിനക്ക് ശക്തി കിട്ടും, അപ്പോ നിനക്ക് ബലം കിട്ടും. അതോടുകൂടെ മരിച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത യാഗത്തിലൂടെ ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരും. അതിലൂടെ ഇതിന്റെ ശക്തി വർദ്ധിക്കും. തുടർന്ന് അടുത്ത ലെവല്, പിശാചിന്റെ മുടിക്കുകയല്ലേ ചെയ്തേ, എന്നാൽ ഇതാ നീ നിത്യ അനുഗ്രഹത്തിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ഓർഡർ തെറ്റാതെ കടന്നു വരും. അപ്പോ യേശു ക്രിസ്തു ചെയ്ത ആ മെത്തേഡ് നമുക്കൊന്ന് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അത് മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല, 4:13-14 വായിക്കുകയാണ്. യേശു ശമര്യക്കാരത്തിയായ സ്ത്രീയോട് പറയാണ്, യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം, യേശു ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പച്ചവെള്ളം കൊടുക്കുന്നുണ്ടോ? യേശു കൊടുത്ത വെള്ളമാണ് ദൈവരാജ്യത്തിന്റെ മൊഴി. അത് കൊടുക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് ദൈവരാജ്യത്തിന്റെ വചനം. അവനിൽ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. അവനിൽ ചില കാര്യങ്ങൾ സംഭവിക്കും, അവന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി. അപ്പൊ അതൊരു സ്ലോ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്റെ ജീവിത അനുഭവങ്ങൾ ചിലത് ഞാൻ നിങ്ങളോട് പറയട്ടെ. പല സഹോദരങ്ങളും ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേട്ടു, അവർ കേട്ട് കേട്ട് ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും. ചിലവരിത് കേട്ട് കേട്ട് അവരുടെ തല വലുതായി, ചിലവരിത് കേട്ട് കേട്ട് ആള് മാറി. അത് സ്വീകരിക്കുന്നതിന്റെ അവസ്ഥയാണ്. കേട്ട് 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 സാനിറ്റൈസ് ചെയ്തവൻ, ലോകം കൊണ്ട് സാനിറ്റൈസ് ചെയ്തവൻ അങ്ങനെ തന്നെ ഇരിക്കും ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. വേറെ ചിലരത് കേൾക്കുന്നത് പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടിയുള്ള അവര് പ്രസംഗം കുറിപ്പ് എടുക്കുക. അവര് ലോകദർശനമൊന്നും മാറ്റുന്നില്ല, പ്രസംഗം കുറിപ്പ് എടുത്തിട്ട് അവര് നന്നായിട്ട് പ്രസംഗിക്കാൻ തക്കവണ്ണം ഒരുങ്ങുക. അത് ലോകം മാറാത്തതിന്റെ വേറെ ലക്ഷണമാണ്. പ്രസംഗിക്കണം നല്ലതാ, പക്ഷെ ലോകം മാറണം. ലോകം മാറിയില്ലെങ്കിൽ നമ്മളാണ് അറിയപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അക്ഷരം വർദ്ധിപ്പിച്ച് അക്ഷരം നമ്മളെ അഹങ്കാരികളാക്കി മാറ്റും. എന്നാൽ ഈ നീരുറവ് വർദ്ധിച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി താഴ്മയുള്ളവരായി മാറും. വേറെ ചിലരുണ്ട്, അവര് ഈ ദൈവരാജ്യത്തിന്റെ മൊഴികളാൽ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി ഇതിന്റെ പുറകെ കടന്നു വന്ന് ഇത് ആവർത്തിച്ച് 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 കേട്ടിട്ട് അവർ ഇതിനാൽ പിടിക്കപ്പെട്ട് ഈ വചനം അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിലെ ലോകത്തെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ പല ഗ്രൂപ്പുകളെയും അനി ഈ നാളുകളിൽ ചുറ്റും കാണുകയാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് എഫേസ്യരിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേർഡ്, ഹി പ്രീച്ച് ആൻഡ് പ്രിവൈൽഡ്. വേർഡ് ഓഫ് ഗോഡ് ഗ്രൂ ആൻഡ് പ്രിവൈൽഡ്. ദൈവവചനം വളർന്നു, കർത്താവിന്റെ വചനം വളർന്നു. അപ്പൊ കർത്താവിന്റെ വചനം വളരാനുള്ളതാ. വളർന്നു കഴിഞ്ഞാലോ അത് കീഴടക്കും, അത് പ്രബലപ്പെടും, അതോടെ കീഴടക്കും. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ദൈവരായത്തിന്റെ മൊഴികൾ സാനിറ്റൈസ് ചെയ്ത് കളയാതെ, ലോകം കൊണ്ട് കഴുകിക്കളയാതെ അത് നമ്മൾ ഇൻഫെക്ട് ചെയ്യുക. സാനിറ്റൈസ് എന്ന് വെച്ചാൽ ഡിസ്ഇൻഫെക്ട് ചെയ്യുക, അതായത് ദൈവരാജ്യം എന്നെ ഇൻഫെക്ട് ചെയ്യാതെ ഇരിക്കാൻ തക്കവണ്ണം സാനിറ്റൈസ് ചെയ്യുകയാണ് ദിവസവും. അതെങ്ങനെ സാനിറ്റൈസ് ചെയ്യും? ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി. ഇതായി സോഷ്യൽ മീഡിയയിലൂടെ നല്ലത് കടന്നു പോകുന്നു, ദൈവവചനം കടന്നു പോകുന്നു, എന്നാൽ അതിലധികമായ അഴുക്ക് ഞാനത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ലോകം, എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ലോകമാണ്. ലോകമാകുന്ന മനുഷ്യരോടുകൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കമായ ഷൂ ഇട്ട് ചവിട്ടിയില്ല എങ്കിൽ, അതിലൂടെ നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ ലോകം കയറും, അത് നമ്മളെ ഡിസ്ഇൻഫെക്ട് ചെയ്യും. അപ്പൊ നമ്മൾ കേട്ട ദൈവരാജ്യത്തിന്റെ വചനത്തിന് നമ്മളെ ഇൻഫെക്ട് ചെയ്യാൻ കഴിയത്തില്ല, അത് നമ്മൾ സൂക്ഷിച്ചോളണം. ഇതാ ഇവിടെ ഈ മോഷ്ടിച്ചത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ദൈവരാജ്യത്തിന്റെ മൊഴികൾ പ്രസംഗിക്കുന്നവർ ചെയ്യേണ്ടത്, അവരത് പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യം പറയുക, ചുറ്റുമുള്ളവരോട് പറയുക, പ്രസംഗിക്കുക, പറയുക, പ്രസംഗിക്കുക, പറയുക, പ്രസംഗിക്കുക, പ്രസംഗിക്കുക, അതങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കണം. യേശുവിനെ പോലെ, പൗലോസിനെ പോലെ, അപ്പോൾ ഈ വചനം വളർന്നു കയറും. മനുഷ്യന്റെ ഉള്ളിൽ കൂടിക്കിടക്കുന്ന ലോകത്തെ കീഴടക്കും, ലോകത്തെ കീഴടക്കും. കാരണം ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടൊന്നും കീഴടങ്ങില്ല. ഒരു പ്രാവശ്യം കേട്ടാൽ ദൈവം ഹൃദയം തുറന്നു കൊടുത്താൽ, താഴ്മയുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്, തുറന്നു കൊടുത്താൽ ആ ദർശനം വന്നു. പക്ഷെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല, പെട്ടെന്ന് സമയമെടുക്കും. ശിഷ്യന്മാര് 3.5 വർഷം കൂടെ നടന്നിട്ടും അവസാനം പത്രോചന പോലും കാര്യം പിടുത്തം കിട്ടിയില്ല. യഥാർത്ഥം എന്തുവാണ്? തുടർന്ന് പരിശുദ്ധാത്മാവ് ഓരോ പേര് വന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ അവർക്ക് ക്ലിയറായി വന്നത്. 3 വർഷത്തിന്റെ ഒടുക്കത്തിലായപ്പോ പത്രോചനം പറഞ്ഞത് ദൈവരായത്തിന്റെ കാര്യമല്ല, നീ ക്രൂശിക്കപ്പെടാനൊന്നും പോകണ്ട, നീ സഹിക്കാനൊന്നും പോകണ്ട, നീ ക്രൂശിക്കപ്പെടണ്ട, നീ സഹിക്കണ്ട. ഉടനെ യേശു പറഞ്ഞത്, ഹോ പിശാചേ, നീ ദൈവത്തിന്റേതല്ല, ദൈവരായത്തിന്റെതല്ല കരുതുന്നത്. 3.5 വർഷം എന്റെ കൂടെ നടന്നു, ഇവിടെ സംഭവം പിടുത്തം കിട്ടിയിട്ടില്ല. പറയാണ്, നീ മനുഷ്യരുടേത്, അതായത് ലോകത്തിൻ്റെതാണ് നീ ഇപ്പോഴും കരുതുന്നത്. സമയമെടുക്കും. നമ്മുടെ കൂട്ടത്തില് ചില സഹോദരങ്ങൾ, പല സഹോദരങ്ങളുണ്ട്, ഒന്ന് രണ്ട് സഹോദരനെ ഞാൻ നിങ്ങൾ പറയാം. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്, അദ്ദേഹം ബാംഗ്ലൂർ എവിടെയോ, കഴിഞ്ഞ ഫ്രൈഡേ അദ്ദേഹം ഒരു ചെറിയ മെസ്സേജ് കൊടുക്കും. എവിടെയോ വെച്ചിട്ടാണ് അദ്ദേഹം ബോൺ അഗെയിൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. തുടർന്നാണ് അദ്ദേഹം പല മേഖലകളിലേക്ക് ഇറങ്ങി. അവസാനം ഇതാ എങ്ങനെയോ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരാൻ തുടങ്ങി. ഷാർജ സ്കൂൾ ഓഫ് മിനിസ്ട്രി നടന്നിരുന്ന കാലം, അന്ന് അദ്ദേഹം അവിടെയും കടന്നു പോകുന്നു. വില മുടക്കിയാണ് കടന്നു വരുന്നത്. അദ്ദേഹം ഇവിടെ 100 കിലോമീറ്റർ അപ്പുറം അപ്പുറം ജോലി ചെയ്യുന്ന സമയത്തും വൈകുന്നേരം ഏതെങ്കിലും വണ്ടി പിടിച്ച് ഓടിക്കതച്ചെത്തും മീറ്റിങ്ങിന് പോകാനാണ്. നമ്മൾ പലരും ആണെങ്കിൽ പറഞ്ഞു, അയ്യോ ബ്രദറെ, 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വരും വന്നൊരു മീറ്റിംഗ്, ഓ ഓടിയെത്തും. ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് അദ്ദേഹത്തിനും ദൈവം പിടുത്തം കൊടുത്തു. പക്ഷെ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഈ അടുത്ത എന്നോട് പറയണേ, കുറച്ച് നാൾ മുമ്പ്, ചില വർഷങ്ങളായി കൂടെ നടക്കുന്നേ, ദാസനേ എനിക്ക് ഇപ്പോഴാ ഇതെന്താണെന്നുള്ള കാര്യം പിടുത്തം കിട്ടി. ഇത്രയും നാൾ ഞാനത് കേട്ടിരുന്നെങ്കിൽ ഇത് എന്താണെന്നുള്ള എനിക്ക് പിടുത്തം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാ എനിക്ക് പിടുത്തം കിട്ടിയേ. ആ സഹോദരനെയൊക്കെ വിളിക്കുമ്പോ എന്തുണ്ട് ബ്രദറെ, ഓ വേറെ വേറെ ഇത്ര ഈ മെസ്സേജ് ഞാനിപ്പോ 5ാമത്തെ പ്രാവശ്യം വേറെ കേട്ടോണ്ടിരിക്കുക. 5ാമത്തെ പ്രാവശ്യം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ആ ദൈവരാജ്യ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ വളരുകയാണ്, വളരുകയാണ്, വളരുകയാണ്. അങ്ങനെ വളർന്നത് പ്രബലപ്പെടണം, പ്രബലപ്പെടണം. പ്രബലപ്പെട്ടു കഴിയുമ്പോഴാണ് അത് അതിന്റെ കിണ്ടം വെളിപ്പെടുത്തുകയുള്ളൂ. ഈ പല രാജ്യങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ മൈനോറിറ്റിയെ, ചെറിയ കൂട്ടം ജനത്തെ അവരടിച്ചമർത്തും. എന്തിനാണെന്നറിയാമോ? ഇവര് വളർന്ന് വലുതായി ഇനി ഞങ്ങളുടെ രാജ്യത്തെ ഇവര് ഒരു കലാപം ഉണ്ടാക്കി ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളെ പുറത്താക്കരുത്, അതുകൊണ്ട് അവരെ അടിമത്തത്തിലിടും. ചുറ്റുപാടുമുള്ള ഞാൻ കാണുന്ന കാര്യം ഇതൊക്കെയാണ്. ഇത് തന്നെ ബൈബിളിലും ഉണ്ട്. ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ 100ൽ താഴെയുള്ള ഒരു ചെറിയ നമ്പർ ആയിട്ടാണ് അവിടെ എത്തിയത്. ജോസഫ് ആദ്യം വന്ന്, തുടർന്ന് യാക്കോബും മക്കളും ഒക്കെ. പക്ഷെ അവരങ്ങ് പെറ്റുവരുക തുടങ്ങി. ഇതാണ് വളരുക എന്ന് പറഞ്ഞു. ഇതേപോലെ വചനം, ദൈവരായത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വളർന്നു കയറും. ഈ കയറ്റം ലോകത്തിന്, ലോകത്തിന്റെ പ്രഭുവായ പിശാചിന് വലിയ പേടിയാ. ഫറവോ പേടിച്ചു അവിടെ. ഇവരിങ്ങനെ വളർന്നാൽ പിന്നെ നമ്മൾ പുറത്തു പോകും എന്നുള്ള ചിന്ത വന്നു. ഇതാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് മൈനോറിറ്റിയെ എപ്പോഴും അടിച്ചു താത്തും. അവർക്കെതിരെ പല നിയമങ്ങളും കൊണ്ടുവരും. ഇവിടെ ആ ഇസ്രായേൽ മക്കളെ അടിച്ച് താഴ്ത്തുവാൻ തക്കണം, അവരെ അടിമകളാക്കി വെച്ചു, അടിമകളാക്കി വെക്കുക. ഇതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ദൈവരാജ്യത്തിന്റെ മൊഴികളെ അടിമകളാക്കി നിർത്തുവാൻ തക്കവണ്ണം നമ്മൾ അനുവദിക്കരുത്. അതിനെ സാനിറ്റൈസ് അടിമയാക്കി മാറ്റുക, അനുവദിക്കരുത്. പകരം ഇതിനെ വളരുവാൻ ദൈവം പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. വീണ്ടും 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 ഇതിനെ കേൾക്കുമ്പോൾ ദൈവം ഇതിനെ വളരുമാറാക്കും. എഫേസ്യ ലേഖനം, സോറി, അപ്പോസ്തല പ്രവൃത്തികളിലെ എഫേസ്യ ആ നഗരത്തിൽ പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അവിടെ അതിന്റെ 19:20 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. പ്രബലപ്പെട്ടു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോ So mightily grew the word of the Lord and prevailed. പ്രബലപ്പെട്ടു, കീഴടക്കി. Prevailed. കർത്താവിന്റെ വചനം, അതായതാണ് കർത്താവ് പ്രസംഗിച്ച വചനം, ശക്തിയോടെ വളർന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അല്ലാണ്ട് കേട്ട വചനം ഉടനെ തന്നെ കഴുകിക്കളയല്ല വേണ്ടത്, ലോകം കൊണ്ട് സാനിറ്റൈസ് ചെയ്ത് കളയല്ല വേണ്ടത്, വളർന്ന് പ്രബലപ്പെടണം, വളർന്ന് പ്രബലപ്പെടണം. ഇതാ അതിന്റെ പത്താം വാക്യവും. അത് രണ്ട് സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാർ, ഒരു ദിവസമല്ല, ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, രണ്ട് സംവത്സരം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ മൊഴികൾ, കർത്താവിന്റെ വചനം. ആസിയിൽ രണ്ട് സംവത്സരം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരി യവനന്മാരി എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പനിടയായി, കർത്താവിന്റെ വചനം കേൾപ്പനിടയായി. നീളിയായിരിക്കും അവർ കർത്താവ് കർത്താവ് എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ, അല്ലല്ല, കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം ഉണ്ട്, അതാ കാൽവരി ക്രൂശിലെ യാഗം. കർത്താവിന്റെ വചനം എന്ന് വെച്ചാൽ കർത്താവ് എന്താണോ പ്രസംഗിച്ചത് അതാണ് കർത്താവിന്റെ വചനം. രണ്ടും ഉണ്ട്, രണ്ടും നമ്മൾ പറയണം. കർത്താവ് മൂന്നര വർഷക്കാലം പ്രസംഗിച്ച കർത്താവിന്റെ വചനം, അതാണ് ദൈവരാജ്യ സുവിശേഷം. കാൽവരി ക്രൂശിലെ ആ യേശു അതിലേക്കുള്ള വഴിയായി, യാഗമായി, അതാണ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. അതാ അതിലൂടെയാണ് നമ്മൾ ബോൺ അഗെയിൻ, വീണ്ടും ജന അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ രണ്ട് പാർട്ടുണ്ട്. അപ്പൊ ഈ കർത്താവിന്റെ വചനം അങ്ങ് വളർന്ന് പ്രബലപ്പെട്ടു. അതെന്തുകൊണ്ടാ? തുടർച്ചയായി അത് പറയുക. അപ്പൊ എന്തോ നിങ്ങൾ വിചാരിക്കും അത് എവിടെയാ അത് പറയണേ, തൊട്ട് മുകളില് എന്ത് വചനാ പറഞ്ഞേ? എട്ടാം വാക്യം. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു, പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്, പള്ളിയിൽ ചെന്നു. ശ്രദ്ധിച്ചു കേട്ടോ, കർത്താവിന്റെ വചനം ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും, ഇതാണ് കർത്താവിന്റെ വചനം, ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. കർത്താവിന്റെ വചനം വളരാനുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യം വളർന്നു കയറിയ മനുഷ്യന്റെ ഉള്ളില്, കർത്താവ് പ്രസംഗിച്ച സുവിശേഷം വളർന്നു കയറിയ മനുഷ്യന്റെ ഉള്ളില് എന്ത് ചെയ്തപ്പോ? ഒരു ദിവസം രണ്ടു ദിവസം അല്ല, മൂന്ന് മാസം പ്രസംഗിച്ചപ്പോ ഇതാ അവിടെ സുവിശേഷം എതിർനിൽക്കുന്നവർ, പിശാചിന്റെ ആളുകൾ അവിടെ എഴുന്നേറ്റു, അവിടെ എഴുന്നേറ്റുള്ള പ്രസംഗം പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ ചിലർ കഠിനപ്പെട്ടു, അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നൂസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോകുന്നു. അവിടെ വീണ്ടും രണ്ടു വർഷം. അപ്പൊ എന്താ ചെയ്യണേ? ഇങ്ങനെ ദൈവവചനം വളർന്ന് പ്രബലപ്പെടാൻ കാരണം എന്താണ്? കീഴടക്കാൻ കാരണം എന്താണ്? എവിടെയാണ് വളർന്നത്? ഭൂമിയിലല്ല വളരുന്നേ, മനുഷ്യന്റെ ഹൃദയത്തിലാണ്, ലോകത്തിലാണ് വളരുന്നത്. ലോകത്തിലാണ്, ഞാൻ ഭൂമിയിലേക്ക് പ്രസംഗിക്കുമ്പോൾ മനുഷ്യന്റെ ചെവികളിലൂടെ കേട്ട് അവന്റെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്, അവിടെ വളരുകയാണ്. അപ്പൊ നിരന്തരം ഇത് കേൾക്കണം, നിരന്തരം ഇത് കേട്ടുകൊണ്ടേയിരിക്കുക. കീപ് പ്രീച്ചിങ്, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, അടുത്ത വ്യക്തിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, മോനോട് മോളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അപ്പനോട് അമ്മയോട് ചേട്ടനോട് ബാസ്റ്ററോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വീണ്ടും 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 ഒരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കല്ല, വീണ്ടും വീണ്ടും കേൾക്കുക. ഇതാ സഹോദരൻ പറഞ്ഞതുപോലെ, ബ്രദറെ ഇത്രയും വർഷങ്ങൾ ഞാൻ കേട്ടു, പക്ഷെ ഇപ്പോഴാ എനിക്ക് ഇത് മനസ്സിലായി. അതിന്റെ അർത്ഥം എന്താ? അപ്പോഴാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥ കീഴടക്കൽ നടന്നത്. ലോകത്തെ കീഴടക്കിയത് അപ്പോഴാണ്. അതായത് സങ്കല്പിച്ചു നോക്കിയേ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പെരുകി 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 ഇസ്രായേൽ ആ ജെറുസലേമിൽ, സോറി, ഈജിപ്തിൽ വളർന്ന് വളർന്ന് കയറിയിട്ട് അവസാനം അവര് ഫറവോ ഓടിച്ചതുപോലെയായി, അവര് ഫറവോ ഓടിച്ചതുപോലെയായി. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കണം, അവിടെയാണ് ജയം. അതുകൊണ്ട് ലോകത്തെ അവിടെ തന്നെ കീപ്പ് ചെയ്തോളെ, കുറച്ച് പ്രസംഗ നോട്ടുകൾ എടുത്തു, കുറെ അക്ഷരം പഠിച്ചു, നമ്മളെ അത് അഹങ്കാരിയാക്കിയോളൂ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ ആ വാക്ക് കേട്ടപ്പോ തന്നെ, ആ വാക്ക് വരുമ്പോ തന്നെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ വാക്ക് കേൾക്കുമ്പോ അറിയാം അത് നിഗളമുള്ള വാക്കാണോ സൗമ്യതയുള്ള വാക്കാണോ. കാരണം ആ വാക്കിലൂടെ സ്പിരിറ്റ് മൂവ് ചെയ്യും. ആത്മമണ്ഡലത്തിൽ അല്പം മെച്യൂരിറ്റി വരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. സ്പിരിറ്റ് മൂവ്, ഇതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വാക്കുകൾ അത് ആത്മാവും ജീവനുമാവുന്നു. കർത്താവിന്റെ വാക്കുകൾ ആ ജീവന്റെ ആത്മാവ് റിലീസ് ചെയ്യുക. അതിലൂടെ മന്ത്രവാദിയുടെ വാക്കുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, ഇതാ കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് തവളകളെ പോലെ അശുദ്ധാത്മാക്കൾ വെളിയിലേക്ക് വന്നു. നമ്മുടെ വാക്കിലൂടെ ആത്മാക്കൾ റിലീസ് ചെയ്യപ്പെടും. ഒരാ യഥാർത്ഥ ആത്മീക ജീവിതത്തിലാണ് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് നിന്നുള്ള ആ നദി ഉണ്ടല്ലോ. നദി യേശു വിശ്വസിക്കുമ്പോൾ അകത്തുനിന്ന് നദി ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ? ഒരു സ്പ്രിംഗ് ഉണ്ടാകും, ആ സ്പ്രിംഗ് പുറത്തേക്ക് വരും. വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് അശുദ്ധാത്മാവിന്റെ നദിയല്ല, ജീവജലത്തിന്റെ നദിയാ. അത് കടന്നു വരുന്ന ചെന്നോടത്തൊക്കെ അത് ജീവൻ കൊടുക്കും. വാക്കിന്റെ ഗുണമല്ല, വാക്കിലൂടെ കടന്നു വരുന്ന ആത്മാവിന്റെ ഗുണമാ. അപ്പൊ പ്രിയ സഹോദരളെ, വാക്ക് ആ ആത്മാവിന് ഷേപ്പ് കൊടുക്കും, എന്ത് ചെയ്യണമെന്ന് ഷേപ്പ് കൊടുക്കും. എന്നാൽ അത് വരുന്ന സോഴ്സ് എന്ന് പറയുന്ന ദൈവമാണ്. വാക്ക് വചനമാണ്, അതിൻ്റെ ഉള്ളിലെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഇതൊക്കെ ഒരു ക്രിയയാണ്. വാക്ക് അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ വർക്ക് ചെയ്യും, എന്നാൽ സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ സൈഡിൽ വർക്ക് ചെയ്യും, ദൈവം ഓപ്പറേഷൻ സൈഡിൽ വർക്ക് ചെയ്യും. നമ്മുടെ ആത്മാവ് ദേഹി ശരീരം എന്നതുപോലെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ദൈവവചനം നമ്മിൽ വളർന്നു കയറണം, വളർന്നു കയറണം. ഇതേപോലെ നിങ്ങൾ പലപ്പോഴും കാണുന്ന മറ്റൊരു സഹോദരൻ ഷാർജയിലെ ജോബി, അദ്ദേഹവും വേറെ ഏതോ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നതാ. ഞാനത് ചോദിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഷാർജ സ്കൂൾ ഓഫ് മിനിസ്ട്രിയില് സാറ്റർഡേ ഉണ്ടാകുന്ന ആ ക്ലാസ്സിൽ അദ്ദേഹം വന്ന് അറ്റൻഡ് ചെയ്യും. തുടർന്നത് നിരന്തരമായി. അപ്പോഴും അദ്ദേഹം ആ മറ്റേ ഗ്രൂപ്പിൽ എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രം അദ്ദേഹം ഷാർജയിൽ നിന്ന് ഇവിടെ കടന്നു വരും. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം, ഒരാഴ്ചയിൽ ദൈവവചനം കേൾക്കാൻ വണ്ടി ഓടിക്കുന്നത് ഏകദേശം 550 കിലോമീറ്റർ. ശ്രദ്ധിച്ച്, വില മുടക്കുന്നവർക്ക് അതിന്റെ ഗുണമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വില മുടക്കുന്നവർ മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. അല്ലാത്തവർ സൗകര്യം കിട്ടിയാൽ, സമയം കിട്ടിയാൽ ഞാൻ ദൈവവചനം കേൾക്കാം. ഞാൻ അവര് സമയം ഉണ്ടാക്കി വരികയാണ്, പണം കളഞ്ഞു വരികയാണ്. വില മുടക്കണം. ഇതാ പലപ്പോഴും എന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത്, കുറച്ച് നാൾ ഇങ്ങനെ കേട്ട് 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 ഇങ്ങനെ പോയി, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കും. കുറച്ചു നാൾ മുമ്പ് എന്നോട് പറയാ, ദേവദാസനെ ഇപ്പോഴാ ഇതിന്റെ യഥാർത്ഥ മർമ്മ എനിക്ക് പിടുത്തം കിട്ടിയത്, ഇപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ എനിക്കിത് പിടുത്തം കിട്ടിയത്. അപ്പൊ ഇത്രയും നാളോ, ഇത്രയും നാളത് വളരുകയായിരുന്നു, വളർന്ന് 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 ആ വചനം കേട്ട് 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 വളരുകയാണ്. അപ്പൊ നമ്മൾ ഇതേ മെത്തേഡ് ഉപയോഗിക്കണം, ദൈവവചനം ദൈവരാജ്യം മുഴി നമ്മുടെ ഉള്ളിൽ വളരുവാൻ അനുവദിക്കണം, വളരുവാൻ അനുവദിക്കണം. ഏത് ദൈവരാജ്യം വഴി? ഇതാ യേശുവിനെ മാത്രം പറയുന്നവരുണ്ട്. ഞാൻ യേശുവിനെ മാത്രം പറയുന്നവർക്ക് എതിരൊന്നുമല്ല, യേശുവിനെ നമ്മൾ പറഞ്ഞേ പറ്റൂ. പക്ഷെ അവരോട് പറയുന്നത് യേശു ചെയ്യുന്നതുപോലെ ദൈവരാജ്യം പറഞ്ഞ് നാം യേശുവിനെ കുറിച്ച് പറയുക. അവിടെ ജനം ത്രൈവ് ചെയ്യപ്പെടുവാൻ, അവർ വളരെപ്പെടുവാൻ, അവർ അഭിവൃദ്ധിപ്പെടുവാൻ, അവർ പന്തലിക്കുവാൻ, ആത്മമണ്ഡലത്തിൽ പന്തലിക്കുവാനായിട്ട് ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, നാം ഈ കാര്യങ്ങളെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം പലരും യേശുവിനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ചിലർ പറയും നിത്യത നിത്യത നിത്യത. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പറയുന്നത് നല്ലതാ, പക്ഷെ ഏത് നിത്യതയത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയണ വചനത്തോട്? നിത്യത രണ്ടുണ്ട്, നിത്യദണ്ഡനവും ഉണ്ട്, നിത്യജീവനവും ഉണ്ട്. അപ്പൊ അതൊന്ന് തിരിച്ചു പറയണം, നിത്യജീവൻ എന്ന് പറയുക. ഇനി അതിനേക്കാൾ കുറേയും കൂടെ ജനത്തിന് എംഫസിസ് കിട്ടുന്ന കാര്യം, അതായത് ജനത്തിന് മനസ്സിലാക്കുവാനും അവർക്ക് മുന്നോട്ടേക്ക് പോകാനും ഉള്ള കാര്യം, നിത്യജീവൻ കിട്ടിയിട്ട് എന്തിനാ? നിത്യജീവൻ എന്ന് പറയുന്നത് മരണമില്ലാത്ത ജീവൻ എന്ന് അതിന്റെ അർത്ഥം. നമ്മുടെ ഇവിടെയൊക്കെ ഇതാ സഹോദരിമാരുടെ ചുരിദാറിന്റെ ഷോളില് പലയിടത്തും മുത്ത കെട്ടി തൂക്കിയിട്ടങ്ങനാണ്. ഇതേപോലെ നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം അറ്റത്തുള്ള മുത്താണ് മരണം. എന്നാൽ നിങ്ങള് ഈ ഷോൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കൊച്ചു കൊച്ചു പീസായിട്ടില്ല, ഒന്നര മീറ്ററിന്റെ അല്ലെങ്കിൽ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതങ്ങനെ റോളായിട്ട് അവരുണ്ടായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ റോളായിട്ട് ചുറ്റി ചുറ്റിച്ചുകൊണ്ടിരിക്കുക. അതായത് അതങ്ങ് പോവുകയാണ്, അതിന് അറ്റമില്ലാത്തതുപോലെ അങ്ങ് പോവുക. അതിനുണ്ടൊരറ്റം, പക്ഷെ അറ്റമില്ലാത്തതുപോലെ അങ്ങ് പോവുക. നിത്യമായി ഇതേപോലെയാണ്, അവസാനം ചുരിദാറിന്റെ അറ്റത്ത് മുത്തില്ല, മരണമെന്ന മുത്തില്ല ഷോളിന്റെ അറ്റത്ത്. പകരം നീണ്ടു പോണത് പോലെ മരണമില്ലാത്ത ഒരു ജീവിതമാണ് നിത്യജീവിതം. എന്തിനങ്ങനെ ജീവിക്കണേ? അത് ക്ലിയറാക്കി കൊടുക്ക്. അങ്ങനെ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവരാജ്യം അലങ്കരിക്കാനാണ്. അങ്ങനെ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം ഉൽപ്പത്തി 1:26 ചെയ്തെടുക്കാനാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുന്ന ദൈവത്തിന്റെ മകനായ രാജാക്കന്മാരായി നിന്നെ വിളിച്ചിരിക്കുന്നു. ദാ ചെറിയ ആട്ടക്കൂട്ടനെ ഭയപ്പെടേണ്ട, കിങ്ഡം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു. അതിനു വേണ്ടിയാ നിത്യജീവം എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ അവർക്ക് മനസ്സിലാവും, ഓഹോ ഇത് കഴിഞ്ഞൊരു ജീവിതം ഉണ്ടല്ലേ, അവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ അവരോട് പറയണം, നീ ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം അവിടെ നിന്നെ അധികത്തിന് വിചാരകനാണ്. ഓഹോ അപ്പൊ ഇനിയൊരു ജീവിതം ഉണ്ടല്ലേ, അധികത്തിന് വിചാരകനായി. അപ്പൊ അവർ ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാണ്ട് ഒരു തുമ്പ് മാത്രം നിത്യജീവൻ മാത്രം അല്ലെങ്കിൽ നിത്യത നിത്യത എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അതിന്റെ വിശാലത അവർക്ക് പറഞ്ഞു കൊടുക്ക, അതിന്റെ വിശാലത അവർക്ക് പറഞ്ഞു കൊടുക്ക. അപ്പോൾ അതിനാൽ അവർ പിടിക്കപ്പെടും. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മൊഴികൾ അവരുടെ ഉൾത്തളത്തിൽ വളർന്നു കയറും, വളർന്നു കയറും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വളർന്നു കയറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാ നമ്മളോട് നോക്കുമ്പോ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ട് നിർത്തിയോ? ഇല്ല. തന്റെ ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചു. തന്റെ ആദ്യ പ്രസംഗം ദൈവരാജ്യം. താൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കൂടി ഉണ്ടായിരുന്നു. തന്റെ അവസാന പ്രസംഗം മുഴുവൻ ദൈവരാജ്യം. അതിന്റെ അർത്ഥം തുടക്കം മുതൽ അവസാനം വരെ താൻ പ്രസംഗിച്ച ദൈവരാജ്യം. എന്നിട്ടും പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇനി എനിക്ക് വളരെ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, ബാക്കി പറഞ്ഞു തരും. അപ്പൊ യേശുവിനും പരിശുദ്ധാത്മാവിനും ഒക്കെ പറയാനുണ്ടായിരുന്ന ദൈവരാജ്യം. അപ്പൊ ഒരു ദിവസം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, അങ്ങനെ ഇത് വളരത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത് ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത് ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്. എന്ത് ഒരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കാഞ്ഞ്? കാരണം ഇത് വളർന്ന് കേറണം മനുഷ്യന്റെ ഉള്ളിൽ, എന്നിട്ടത് പ്രബലപ്പെടണം, അത് ലോകത്തെ കീഴടക്കണം, മനുഷ്യന്റെ ഹൃദയത്തിൽ ലോകത്തെ കീഴടക്കണം. എങ്കിൽ മാത്രമേ യേശുവാകുന്ന വാതിലൂടെ അകത്തേക്ക് കയറുന്നു, അല്ലെങ്കിൽ കയറൂല, അല്ലെങ്കിൽ ലോകത്ത് തന്നെ മോഷ്ടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ നടക്കൂ. മോഷ്ടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം കേട്ടതിന് ശേഷം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ഉടനെ തന്നെ ലോകം കൊണ്ട് അതിനെ സാനിറ്റൈസ് ചെയ്യും. കാരണം ഇത് രണ്ട് എതിരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തെയോ ലോകത്തുള്ളതിനെ നീ സ്നേഹിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ നിന്റെ ജീവിതത്തിൽ എടുത്തു കളയും. ലോകം കൊണ്ടാണ് അതിനെ മറയ്ക്കുന്നത്, എടുത്തു കളയും. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ യേശുവിന്റെ മെത്തേഡ് നാം ശ്രദ്ധിക്കുക. ഇത് തന്നെയാ പൗലോസും ഫോളോ ചെയ്തത്. ആദ്യം നോക്കും മാർക്കോസ് സുവിശേഷം 4:4 അതിന്റെ സോറി ഒന്നാം അധ്യായം അതിന്റെ 15 വാക്യം യേശുവിന്റെ ആദ്യ പ്രസംഗമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഏറെ സുവിശേഷം അതിന്റെ 14 വാക്യം. യോഹന്നാൻ നമ്മള് അതായത് നമ്മളെ കാൽവരി ക്രൂശിലെ യാഗം നമുക്ക് തീർച്ചയായും സുവിശേഷം തന്നെയാണ്. പക്ഷെ യേശു ഇവിടെ പ്രസംഗിച്ചത് അതല്ല, മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് സുവിശേഷം തന്നെയാണ്. പക്ഷെ യേശുവിടെ പ്രസംഗിച്ചത് അതല്ല, ഇനിയും 3.5 വർഷം കഴിയണം യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. അപ്പൊ ഒരുപക്ഷെ ചോദിക്കും, ഇതാണ് ആദ്യമായിട്ട് പ്രസംഗിച്ചത്, എങ്ങനെ അറിയാം? ഇതാ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം അതിന്റെ 17 വാക്യം. അന്ന് മുതൽ യേശു, അതാണ് തുടക്കം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവരുന്ന് പ്രസംഗിച്ച് തുടങ്ങി. ആദ്യ പ്രസംഗം പ്രസംഗിച്ച് തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവരുന്ന് പ്രസംഗിച്ച് തുടങ്ങി. അതുകൊണ്ട് അവസാനിപ്പിച്ചുകൂടെ? നോ, 3.5 വർഷം അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ മറ്റു പട്ടണങ്ങൾ ശിഷ്യമാർ മറ്റൊരു പലരും പറഞ്ഞു, നീ ഇവിടുന്ന് പോരാ ഉടനേക്ക്. ഉടനെ പറഞ്ഞു, ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതല്ലയോ. ലൂക്കോസ് 4:42 പറഞ്ഞു, ശിഷ്യന്മാരെ അയച്ചപ്പോ പറഞ്ഞു, 10:7 നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. ഞാൻ പറഞ്ഞോണ്ട് അവസാനിക്കുകയല്ല, നിങ്ങൾ ഇത് തുടരുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി യേശു ക്രിസ്തു ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞു, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഉണ്ടായിരുന്നു. യേശുവിന്റെ ആദ്യ പ്രസംഗവും അവസാന പ്രസംഗവും എന്താന്ന് നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 1:2 അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്ത് പറഞ്ഞുകൊണ്ട്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് യേശു സ്വർഗാരോപണം ചെയ്തു. അപ്പൊ യേശുവിന്റെ ആദ്യ പ്രസംഗം എന്താ? ദൈവരാജ്യം. എന്തുകൊണ്ടാ അവിടെ കൊണ്ട് നിർത്താഞ്ഞേ? എന്തുകൊണ്ടാ വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്തുകൊണ്ടാ മരണശേഷം ഇത് തന്നെ വീണ്ടും പറഞ്ഞേ? എങ്കിലേ ഇത് വളരത്തുള്ളൂ, മനുഷ്യഹൃദയത്തിൽ ഇത് വളർന്ന് കീഴടക്കുകയുള്ളൂ. ഇത് നാം മനസ്സിലാക്കണം, വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണം. വീണ്ടും വീണ്ടും ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ഷെയർ ചെയ്യണം, വീണ്ടും വീണ്ടും ഇത് തന്നെ പോസ്റ്റ് ചെയ്യണം. അന്നിട്ട് സഹോദരൻ അത് കേട്ടോ, സഹോദരി അത് കേട്ടോ എന്ന് അന്വേഷിക്കണം, കേൾക്കാൻ വേണ്ടി മുട്ടുമെന്ന് പ്രാർത്ഥിക്കണം. അവനവൻ ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. ദൈവരാജ്യത്തിന്റെ പുസ്തകങ്ങൾ, അതിന്റെ PDF കോപ്പികൾ, അതിന്റെ ഹാർഡ് കോപ്പികൾ, ഇതൊക്കെ ഓരോ ഭാഗത്ത് മൂവ് ചെയ്യണം. ഞാൻ പലപ്പോഴും വ്യക്തികളെ കേൾക്കുമ്പോ, നിങ്ങൾ എങ്ങനെയാണ് ഇത് കേട്ടത്? അവർ കൂടുതലും പറയുന്നത് ഞങ്ങൾ പുസ്തകത്തിലൂടെയാണ് അതായത് മനസ്സിലാക്കി, വേണ്ട പുസ്തകങ്ങളിലൂടെ. അതിന് വലിയ പവറുണ്ട്. ഇതാ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ, ഞാൻ എനിക്ക് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ വെബ്സൈറ്റിൽ അടുത്ത് തന്നെ ആ പുസ്തകങ്ങൾ PDF അവൈലബിൾ ആയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ടോ 2 പ്രാവശ്യം 3 പ്രാവശ്യം കേട്ടതുകൊണ്ടോ ഇത് കയറി പിടിക്കില്ല. തുടർന്നൊരു ഡെമോയിലൂടെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സമയമെടുക്കും അത് പിടിക്കാൻ. അത് പിടിച്ചു വരുമ്പോ തന്നെ ശത്രു വന്ന് വീണ്ടും അതിനെ താഴ്ത്തും. ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ വേർഡ് ഓഫ് ഗോഡ് ഗ്രൂ ആൻഡ് പ്രിവൈൽഡ്, വളർന്ന് തോൽപ്പിക്കണം. ദൈവരാജ്യത്തിന്റെ മൊഴികൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് കയറണം, എന്നിട്ട് അവിടെയുള്ള ലോകത്തെ തോൽപ്പിക്കണം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ വളർന്ന് കയറി ആ ഫറവോയെ തോൽപ്പിക്കുന്നത് പോലെ. അവരങ്ങനെ ചെയ്തില്ല, പകരം അതിന് പകരം ദൈവം അവിടെ ഫറവോ ഈ ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക ആയിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. ദാ ദൈവം അവർക്ക് വേണ്ടി വേറൊന്നും ഒരുക്കിയിട്ടുണ്ട്. ദൈവരാജ്യ മണ്ഡലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ആ ദൈവരാജ്യം, ഇതാ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യ പ്രസംഗവും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ അവസാന പ്രസംഗവും ദൈവരാജ്യമാണ്. ഇനി നമ്മൾ ഇതുമായുള്ള ബന്ധത്തിൽ നോക്കുമ്പോ, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യവും പ്രസംഗം ആദ്യ പ്രസംഗം ദൈവരാജ്യമാണ്, അവസാന പ്രസംഗം ദൈവരാജ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോ വായിച്ചു ദാ അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യ ഭാഗം, അത് യേശുവിന്റെ അവസാനത്തെ പ്രസംഗമാണ്. അതായത് ഭൂമിയിലായിരുന്നപ്പോ, അതിനുശേഷം ആത്മമണ്ഡലത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രസംഗിക്കുന്നുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ള കേൾക്കട്ടെ. അവിടെ പറയാണ് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്ന ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാ. ഇത് ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കണതോ 28-ാം അധ്യായം അവസാന അധ്യായമാണ്. അവിടെയും ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. ദൈവരാജ്യം മാത്രമല്ല, കർത്താവ് യേശുവിനെയും. ആ ഓർഡർ മനസ്സിലാക്കുക, മോഷ്ടിക്കപ്പെട്ടത് ആദ്യം തിരികെ കൊടുക്കുക, അതിനുശേഷം ബോണഗെയിൻ അവസ്ഥയിലേക്ക് ജനത്തെ കൊണ്ടുവരിക, ഈ മോഷ്ടിക്കപ്പെട്ടത് ഇവരുടെ ഉള്ളിൽ വളരാൻ അനുവദിക്കുക, അതിലൂടെ അവർ അനുഗ്രഹത്തിലേക്ക് വരിക. അങ്ങനെ പിശാചി മുടിച്ചത് ഇവിടെ അനുഗ്രഹമായി മാറുന്നു. ഇവർ എഴുതിയിരിക്കുകയാണ്, അപ്പൊ സ്വർണ്ണ 28-29, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ തടസ്സം കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഈ ഒരു മോഡൽ, വചനത്തിന്റെ മോഡൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോ മോഷ്ടിക്കപ്പെട്ടത് തിരികെ കിട്ടുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കണം, വിഘ്നം കൂടാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതൊരു ഒറ്റ പ്രാവശ്യത്തെ പ്രോസസ്സാണ്. ബോൺ അഗെയിൻ, വീണ്ടും വീണ്ടും വേണ്ടി ജനിക്കണ്ട. ആ ജനിച്ചതിൽ വളർന്നു കയറിയാ മതി. അപ്പോ ദൈവരാജ്യ ദർശനം അവരുള്ളിൽ വളർന്നു കയറുമ്പോ ആത്മീയ വളർച്ച അവരുള്ളിൽ വളർന്നു കയറുകയാണ്. അതിനുള്ള ശക്തി മുഴുവൻ അവർക്ക് അതിലൂടെ ലഭ്യമാവുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഇതുകൊണ്ടാണ് ഇതാ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കർത്താവിന്റെ വചനം വളർന്നു, അത് പ്രബലപ്പെട്ടു. ഏതാണ് കർത്താവിന്റെ വചനം? അവർ ദൈവരാജ്യത്തിന്റെ മൊഴികൾ. അതിൽ 8-ാം വാക്യം പറയാണ്, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പിന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടപ്പോഴാണ് അടുത്ത സ്ഥലത്ത് 2 വർഷം പ്രസംഗിച്ചത്. കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ഈ സംഭവം. അടുത്ത അധ്യായത്തിൽ പറയുകയാണ്, ഇതാ ഇതിൽ പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട് പല. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അന്നത്തെ മറ്റു പ്രസംഗർ എതിർക്കാൻ തുടങ്ങും. ഇതാ പൗലോസിന് ഇതേ അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോ, അതിന്റെ 20-ാം അധ്യായം 19-ാം വാക്യം അടുത്ത വാക്യങ്ങളാണ്, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും. അപ്പോ യഹൂദന്മാര് കൂട്ടുകെട്ടുണ്ടാക്കി, അന്നത്തെ ദൈവജനം കൂട്ടുകെട്ടുണ്ടാക്കി ഈ പൗലോസിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇന്നും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ പല കൂട്ടുകെട്ടും ഉണ്ടാക്കി ഇതാ നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ പോകരുത്, അത് തെറ്റാണ്, അത് കൾട്ടാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറയാണ് തനിക്കും അങ്ങനെ ഉണ്ടായി, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാ എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു എന്ന്. ഇതാ താഴേക്ക് പ്രയോജനങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതെന്താണ് പ്രയോജനമുള്ളത്? ഈ രണ്ട് കാര്യം അതിയിരിക്കുക, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. ഇതാണ് ദൈവരാജ്യ സുവിശേഷം. എന്താണ് ദൈവരാജ്യ സുവിശേഷം? മനുഷ്യകേന്ദ്രീകൃതമായ ജീവിതം വിട്ടിട്ട് ദൈവകേന്ദ്രീകൃതമായ ആ ജീവിതത്തിലേക്ക് നീ മടങ്ങുക, ഇതാണ് എന്റെ സന്ദേശം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. നീ നിന്റെ സ്വയത്തിന്റെ കേന്ദ്രീകരിച്ച നീക്കണം, നീ അവിടെ നിന്ന് മാറിയിട്ട് ദൈവത്തിങ്കിലേക്ക് മാറ. അതെ തുടർന്ന് പറയാണ് യേശു ക്രിസ്തുള്ള വിശ്വാസം. അപ്പൊ ഇത് രണ്ടും വേണം. ആദ്യം മോഷ്ടിക്കപ്പെട്ടത് തിരിച്ചു കൊടുക്കുക, തിരികെ എടുക്കുക, അതിന് നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇതാണ് ദൈവരാജ്യ സന്ദേശം. ഇതാ രണ്ടാമത്തേത്, ആ മരണത്തിന്റെ അവസ്ഥയെ തിരികെ കൊണ്ടുവരിക. വീണ്ടും ഞാൻ അനുഭവത്തിലൂടെ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ഇത് വിളിച്ചു പറയുക. എന്നിട്ട് താഴേക്ക് പറയാണ്, ഇതാ ഞാനിത് ആത്മാവിൽ ബന്ധിതനായി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാണ് 25-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എന്റെ മുഖം നിങ്ങൾ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ദൈവരാജ്യം പ്രസംഗിച്ചാൽ ഓട്ടോമാറ്റിക് കർത്താവ് യേശു ക്രിസ്തു അവിടെ വന്നിരിക്കും. കാരണം യേശു ക്രിസ്തു ആണ് ഈ ദൈവരാജ്യം പ്രസംഗം ഇതാ ഭൂമിയിലേക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സുവിശേഷത്തെ മറക്കാതെ എന്ത് ചെയ്യണം? ആ സുവിശേഷ വചനം കേൾക്കുമ്പോൾ അതിനെ സാനിറ്റൈസ് ചെയ്യാതെ ലോകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മുടെ ഉള്ളിൽ വളരുവാനായിട്ട് അനുവദിക്കണം. അങ്ങനെ വളരുവാൻ അനുവദിക്കുമ്പോഴാണ് ഇത് വളർന്ന് വളർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തെ കീഴടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഇത് ഒന്ന് കാണിച്ചു തരുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇവിടെ പല ലിമിറ്റേഷനും ഉണ്ട്. എന്നാൽ ലിമിറ്റേഷൻ നടുവിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യ ഹൃദയത്തെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഒരു മുമ്പ് ഇവിടെ കുറച്ച് പ്രിക്കോഷൻസ് ചെയ്യാനുണ്ട്. എന്റെ ലാപ്ടോപ്പ് മുമ്പിൽ ഇരിക്കുന്നു. ഓ ലോർഡ് ഐ ലവ് യു ഫാദർ, വി താങ്ക് യു. എങ്ങനെയാണ് ഈ ദൈവവചനം ദൈവരായത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വളർന്ന് ലോകത്തെ കീഴടക്കുന്നത്? തിരിച്ച് ലോകം കീഴടക്കുന്നത് എങ്ങനെയാണ്? ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം മനസ്സിലാക്കി തരാം. ഫാദർ, വി താങ്ക് യു. ഓ ലോർഡ് ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം കണ്ടോ? ഇതാ, ഇത് ഈ അവസ്ഥ മനസ്സിലാക്കണ. ഈ ഗ്ലാസ്സിലെ ആ വെള്ളം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. സിംഹപ്രസംഗം 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ഇപ്പോഴോ അവൻ അനേക സൂത്രങ്ങൾ അന്വേഷിച്ചു പോവുക. സൂത്രങ്ങൾ അന്വേഷിച്ചു പോകാനുള്ള കാരണങ്ങൾ പിശാചനെ ആ ഹൃദയത്തെ കറപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് കല്ലായുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഡിഡി ഹാർട്ട്, ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിസോബീഡിയൻ ഹാർട്ട് ആയിട്ട് മാറിയിരിക്കുക. അപ്പോ അതെങ്ങനെയാണ്? അനുസരണക്കേടിൽ നമ്മളെ കുടുക്കി, തുടർന്ന് ലോകം നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തു. പല വിഷയങ്ങളുണ്ട്, അതിൽ ലോകം മാത്രമേ ഇപ്പൊ കാണിക്കുന്നുള്ളൂ. ലോകം നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തു. അപ്പോ ഇതാണ്, നല്ല വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ വാട്ടറാണ്. ഇനി ലോകം പമ്പ് ചെയ്തപ്പോ, ഓ ഫാദർ ഐ താങ്ക് യു. ലോർഡ് ഐ ലവ് യു. കാണാമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, ഓ ഇതാ, ഇതിലേക്ക് ലോകം പമ്പ് ചെയ്യ. ഇത് ചുമന്ന മഷിയാണ്. ശ്രദ്ധിക്കുക, ഇതിലേക്ക് ലോകം പമ്പ് ചെയ്തു. എന്റെ കളറ് മാറുന്നുണ്ടോ? ഇതാ, ആ കളറ് പയ്യെ പയ്യെ അങ്ങ് പടരുകയാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയം ലോകം മയമായി കിടക്കുകയാണ്. ഇതിപ്പോ മൊത്തം വ്യാപരിക്കും. ഒന്ന് ചിലപ്പം വീണാ മതി, മൊത്തം പടർന്ന് പടർന്ന് കയറും. തൂഞ്ചു കൊടുത്ത് കുത്താ സ്ഥലം കൊടുത്താ മതി, അവിടെ തൂമ്പ കയറ്റും എന്ന് പറയണ്ടേ. അതേപോലെ ഇതാ, നമ്മുടെ ഹൃദയം മുഴുവൻ ഇങ്ങനെ ലോകമായി മാറുക, ലോകമയമായി മാറുകയാണ്. നമ്മൾ ജനിച്ചപ്പോ മുതൽ അമ്മ അപ്പൻ സകലരും ജനിച്ചപ്പോ അതിന്റെ ഉള്ളില് ജഡീകമായ ആ അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോകം പിന്നെ പുറത്തുനിന്ന് കുത്തിക്കയറ്റിയത് അകത്തേക്ക്. ഇതാണോ മൊത്തം വ്യാപരിച്ചുണ്ടോ? മൊത്തം വ്യാപരിച്ചു, മൊത്തം ചുമന്ന കളറായി അല്ലേ, ലോകമയമായി. നീ കൂടുതൽ ലോകം നേടണം, കൂടുതൽ ലോകം നേടണം, കൂടുതൽ ലോകം നേടണം. പിന്നെ ഇതുപോലെ ഇത് ഒഴിച്ചോണ്ടിരിക്കുക കൂടുതലായിട്ട്. അങ്ങനെ ലോകമോഹങ്ങളെ നിറയുക, ചെറുപ്പം മുതലേ ഇതിൽ നിറയുക. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥ, ഈ അവസ്ഥയിലാണ് നിങ്ങൾ എന്ത് കേൾക്കാൻ പോയത്? ദൈവരാജ്യം വചനം, ദൈവരാജ്യ മൊഴികൾ കേൾക്കുവാനായിട്ട് പോയത്. അപ്പോ ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോ നിങ്ങൾ ഇതാ ദൈവരാജ്യ മൊഴികൾ കേൾക്കാൻ പോയി. നിങ്ങൾ ഒരു ദിവസം കേട്ടതുകൊണ്ടൊന്നും ഇതൊന്നും ആകത്തില്ല. ഇതിപ്പോ ചുമന്ന വെള്ളമായി മാറി. ഇതാ നിങ്ങൾ കുറച്ച് ദൈവരാജ്യ വചനം കേൾക്കാൻ പോയി, വല്ല സംഭവിച്ചോ? എന്തോ കേട്ടു ബ്രദറെ, ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലായില്ല. അപ്പോ വേറൊരാള് കുറച്ചും കൂടി ലോകം ഒഴിച്ചു തന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ലോകപരമായ വചനം കേട്ടാൽ നിങ്ങൾ മാറില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും അടുത്ത സന്ദേശം കേൾക്കണം. ദൈവരായം തന്നെ കേൾക്കണം, വേറെ കേൾക്കരുത്. ഇതാ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, ഇതാ നിരന്തരം അത് തന്നെ പറയുക. ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചെന്ന് വർഷിപ്പിൽ. ഇത് ഒഴിച്ചിട്ടും ഇതിന്റെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഇതാ വീണ്ടും ദൈവരാജ്യ സന്ദേശം തന്നെ കേൾക്കുക, ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഇതുവരെയും കീഴടക്കുന്ന പദ്ധതിയിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇതാ പക്ഷേ ഇപ്പൊ രണ്ടും കൂടി മിക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാ കളറുള്ളതും കളറില്ലാത്തതും, ലോകവും ദൈവരാജ്യവും. നിരന്തരം വീണ്ടും കേൾക്കുക ദൈവരാജ്യം, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. അപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല, ഇപ്പോഴും വലിയ കൺഫ്യൂഷനിൽ നിൽക്കുക. ഇതാ വീണ്ടും കേൾക്കുക ദൈവരാജ്യം, വീണ്ടും കേൾക്കുക ദൈവരാജ്യം. ഇതാ അപ്പോഴും അധികം ഒന്നും സംഭവിച്ചിട്ടില്ല, കൺഫ്യൂഷനിൽ നിൽക്കുക. ഇതാ വീണ്ടും കേൾക്കുക ദൈവരാജ്യം, വീണ്ടും കേൾക്കുക ദൈവരാജ്യം. ഇപ്പോഴും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ദൈവരാജ്യത്തിന്റെ വചനം വളരുകയാണ്, പ്രബലപ്പെടാനായിട്ട് ഇങ്ങനെ നിൽക്കുക, വലുതായിട്ടും തോന്നുന്നില്ല. ഇതാ വീണ്ടും വീണ്ടും കേൾക്കുക ദൈവരാജ്യം, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ്, ഇതാട്ട അപ്പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? വീണ്ടും കേൾക്കുക ദൈവരാജ്യം, വീണ്ടും കേൾക്കുക ദൈവരാജ്യം. ഇപ്പോഴാണ് ആ മനുഷ്യർക്ക് മനുഷ്യർ പറയാൻ തുടങ്ങി, ബ്രദറെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായി തുടങ്ങുന്നേട്ടോ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായി തുടങ്ങുന്നേട്ടോ. ബ്രദറെ ഇതാ വീണ്ടും വീണ്ടും ഒരു ആർത്തിയോടെ കേൾക്കുക, വീണ്ടും വീണ്ടും ആർത്തിയോടെ കേൾക്കുക. ഇതാ പയ്യെ പയ്യെ ഇതിന്റെ കളറ് മാറാൻ തുടങ്ങി, ലോകം പയ്യെ പയ്യെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇതാ പയ്യെ പയ്യെ ഇതിന്റെ കളറ് മാറുകയാ. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഈ പറയണേ. ഇതാ വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി, വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി, വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി. ആ ലോകം പയ്യെ പയ്യെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇതാ ദൈവരാജ്യത്തിന്റെ വചനം അവിടെ പ്രബലപ്പെടാൻ തുടങ്ങി. ഇതോടുകൂടി ആ വ്യക്തിക്ക് ആർത്തി കൂടി. കാരണം ഇതാ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ ജയം പ്രാപിക്കുകയാണ്, പ്രബലപ്പെടുകയാണ്. ഇതാ ആ കളറ് മാറുന്നത് കണ്ടോ, കളറ് മാറുന്നത് കണ്ടോ, കളറ് മാറുന്നത് കണ്ടോ. ഇതാ ഈ അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആള് കുറെയൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കുറെയൊക്കെ ആളിങ്ങനെ ക്ലിയർ ആയിട്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചു കേൾക്കുക, അമേരിക്കയിൽ നിന്ന് മൂത്ത മോൻ ഫാമിലി ആയിട്ട് വന്നു. മൂത്ത മോൻ ഫാമിലി ആയിട്ട് വന്ന്, മമ്മി നമുക്ക് കറങ്ങാൻ പോകണ്ടേ, എന്റർടൈൻമെന്റിന് പോകണ്ടേ മമ്മി. അപ്പോ ഓ മോനെയും കുടുംബത്തെയും വിഷമിപ്പിക്കണേ എന്തിനാ എന്ന് വിചാരിച്ച് മമ്മി എന്റർടൈൻമെന്റിന് പോകാൻ പോയതാ. ദേ വീണ്ടും ഏടാ വീണ്ടും കേറി അകത്ത് ലോകം, വീണ്ടും ലോകം അകത്ത് കേറും. ദേ വീണ്ടും കട്ടെ, വീണ്ടും കട്ടെ, വീണ്ടും കട്ടെ. ആ കറക്കൊക്കെ കഴിഞ്ഞു വന്നപ്പോ ആള് വീണ്ടും കുറെയൊക്കെ നഷ്ടപ്പെട്ട വന്ന്. ഇതേപോലത്തെ ഒരു അനുഭവം നമുക്കുണ്ട്, ചുറ്റുപാടുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ, അങ്കിളിലൂടെ, ആന്റിയിലൂടെ, ചിറ്റപ്പനിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, ഇതിനെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം? അങ്ങനെ വന്നെങ്കിൽ നിൽക്കരുത്, ദൈവരാജ്യത്തിന്റെ മുഴുവൻ നിൽക്കരുത്. വീണ്ടും ഒഴിക്കണം, വീണ്ടും ഒഴിക്കണം, വീണ്ടും ഒഴിക്കണം. ഇതാ അങ്ങനെ ദൈവരാജ്യത്തിന്റെ മൊഴി, ഇതൊരു യുദ്ധമാണ്. അപ്പുറത്തുനിന്ന് പിശാചു ഒഴിക്കും, പലരിലൂടെ ഒഴിക്കും. ഹവ്വയുടെ ആദത്തിന്റെ ജീവിതത്തിലേക്ക് ഹവ്വയിലൂടെ ഒഴിച്ചതുപോലെ. ഇതാ വീണ്ടും വീണ്ടും ദൈവരാജ്യത്തിന്റെ മൊഴി കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം.
വീണ്ടും വീണ്ടും കേൾക്കണം.
അങ്ങനെ ഇതാ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ച് ബലപ്പെടണം, അത് പ്രബലപ്പെടണം, പ്രബലപ്പെടണം, പ്രബലപ്പെടണം. ഇങ്ങനെ വീണ്ടും 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 ഇതാ നമ്മൾ ദൈവരാജ്യത്തിന്റെ മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത് കണ്ടോ, ഇത് വെളുത്തു വെളുത്ത് വരുന്നത് കണ്ടോ, അതിന്റെ ചുമന്ന കളറ് മാറി വെളുത്തു വെളുത്ത് വരുന്നുണ്ടോ. നമ്മുടെ ഹൃദയം ഇതാ ദൈവരാജ്യ ചിന്തകളാൽ പിടിക്കപ്പെടുകയാ. ഇത് വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. കളറ് മാറുന്നുണ്ടോ. ഇതിന്റെ ഇടയിൽ ഇനിയിപ്പോ അമേരിക്ക എന്നും ദുബായി എന്നും മോൻ വന്നാലും മോൾ വന്നാലും ഏത് ഭാഗത്ത് നിന്ന് ആര് വന്നാലും പ്രിയ സഹോദര പ്രിയ സഹോദരി നീ മനസ്സിലാക്കുക, നിന്റെ ഹൃദയം ഇതാ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കണേ, ഇതാ അത് ദൈവരാജ ദർശനമാക്കി പിടിക്കപ്പെടുകയാണ്. ആ ചുമന്ന കളറ് മാറി ലോകം മാറി ലോകം മാറി ലോകം മാറി ഇതാ ദൈവരാജ്യത്തിന്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഈ ദൈവരാജ്യത്തിന്റെ ചിന്തകളാ നീ ഇപ്പൊ പിടിക്കപ്പെട്ടു കണ്ടോ, നീ പിടിക്കപ്പെട്ടു പോയി, നീ പിടിക്കപ്പെട്ടു പോയി. ഇതാ ആ ചുമപ്പ് ലോകം മാറി ദൈവരാജ്യ ചിന്തകളായി മാറി. ഇങ്ങനെ വരുമ്പോ നീ പൗലോസിനെ പോലെ ആഗ്രഹിക്കും, ശരീരം വിട്ട് കർത്താവോട് കൂടിയിരുന്നാൽ എന്താണ് ആഗ്രഹം, ഈ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, അല്പകാലത്തേക്കല്ലേ ഉള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ അവിടെ നിങ്ങൾക്ക് വരാൻ തുടങ്ങി. ഇന്ന് മരണത്തെ പേടിക്കുന്നവൻ അതിൽ സന്തോഷിക്കുവാനായിട്ട് തുടങ്ങും. നോക്കിയാട്ടെ, ഇതേപോലെ ഹൃദയം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണോ, നിരന്തരം കേൾക്ക്, നിരന്തരം 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 ഈ ദൈവരാജ്യത്തിന്റെ മൊഴികൾ നിരന്തരം കേൾക്ക്, നിരന്തരം കേൾക്ക്, നിരന്തരം ആള് മാറിയ അവസ്ഥയിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തരുന്ന വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യണം, കുടിക്കണം, ഒന്ന് മുത്തിയിട്ട് കളയരുത്. പിന്നെ നിനക്ക് ലോകത്തിനായി ദാഹിക്കത്തില്ല. അത് ദൈവരാജ്യത്തിന്റെ മൊഴിയാണ്. നിരന്തരം കുടിക്കണം, നിരന്തരം കുടിക്കണം. തയ്യാറാണോ, തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അകം മുഴുവൻ ദൈവരാജ്യ ദർശനത്താ ഹൃദയം മുഴുവൻ കർത്താവ്. ഇത് ഭയങ്കര പവറാ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഇതാണ് റോമലേഖനം 1:16 പറയുന്നത്. ഇതാ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സുവിശേഷം ദൈവശക്തിയാ. ഈ സംഭവം അകത്ത് കയറിയ ദൈവരാജ്യ അകത്ത് കയറിയാൽ യേശു പ്രസംഗിച്ച കർത്താവിന്റെ ആ സന്ദേശം അകത്ത് കയറിയ ആ ദൈവശക്തിയാ യഹൂദനെയും യവനെയും നമ്മളെ മാറ്റിക്കളയുന്ന ദൈവശക്തി. ഇത് അകത്ത് കയറണം. ഇത് പടക്കത്തിന്റെ ഉള്ളിൽ, ഗുണ്ടിന്റെ ഉള്ളിൽ, ഒരു ഡൈനാമൈറ്റിന്റെ ഉള്ളിൽ മരുന്ന് കയറ്റി വെച്ചതുപോലെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇത് ചെയ്തു. തുടർന്ന് വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിലൂടെ ഇത് പടർന്നു കയറും, പടർന്നു കയറും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒരു പ്രാവശ്യം കേട്ട് അവസാനിപ്പിക്കാതെ കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. ഇത് എന്തിനാ ദൈവം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചെന്നറിയാമോ, കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ കാണുന്ന കാര്യങ്ങൾ മനുഷ്യഹൃദയത്തിന് ദൃഢതയുണ്ട്. അതിനേക്കാൾ ദൃഢതയാണ് പ്രവർത്തിച്ച് ഡെമോൺസ്ട്രേഷനിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. ആ ചുമന്ന കളറിൽ നിന്നും മാറി ഇതേ കളറിലേക്ക് വന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്, അതേ പ്രോസസ്സ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുക. അങ്ങനെ വളർന്നു കയറുവാൻ ഇതിന് പല വിലകളും കൊടുക്കേണ്ടി വരും, പല വിലയും കൊടുക്കേണ്ടി വരും. പലരും നിങ്ങളോട് വഴക്കിടും, ഓ ഞാൻ വന്നിട്ട് ആ അവൾ പറഞ്ഞു എന്റെ കൂടിയൊക്കെ സമയമില്ല, ഇന്ന് സവായവും ഉണ്ടെന്ന്. ദാ ഇങ്ങനെ പലതും പലതും കേൾക്കണം, പലതും വിട്ടു കളയേണ്ടതായിട്ട് വരും. പലരും നിങ്ങളോട് മിണ്ടാതെ പോകും, പലരും വഴക്കിട്ടു പോകും. എന്താണ്, നിങ്ങൾ ദൈവത്തിന് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വില കൊടുക്കാൻ തയ്യാറാകും. അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും, പണം നഷ്ടപ്പെടും, ഇതാ വേർക്കേണ്ടി വരും, പലതും സംഭവിക്കും. ഇതൊന്നും ഇല്ലാതെ ഒരു യാഗം, അത് ആഗ്രഹിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ വളരാൻ പറ്റാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു ഒരു ചെലവ് കൂടാതെ ഞാൻ ദൈവത്തിന് യാഗം കഴിക്കും. പ്രിയ സഹോദരങ്ങളെ, ലോകത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത് തന്നെ ഒരു യാഗമാണ്. വിട്ട് കളയുക അതിനെ. ദൈവത്തിന് വേണ്ടി നമ്മൾ ചിലത് ഉപേക്ഷിക്കുക, എനിക്കത് വേണ്ട. ഈ ഒരു തീരുമാനം ഓരോരുത്തരും എടുത്താട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, വർദ്ധിക്കുവാൻ, വളരുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൽ ആശ്രയിച്ച് ഈ നാളുകളിൽ, ഓ ഫാദർ വി താങ്ക് യു, നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിന്റെ മൊഴികളാൽ നിറയ്ക്കാം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മൊഴികൾ വളരട്ടെ, നമ്മുടെ ഹൃദയത്തെ കീഴടക്കട്ടെ, അത് പ്രബലപ്പെടട്ടെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് തിരിച്ച് കൊടുക്കുന്നതെന്ന്, തിരിച്ച് കൊണ്ടുവരുന്നതെന്ന് കർത്താവിന്റെ ആ ജീവിതത്തിലൂടെ കർത്താവിനെ അനുഗമിച്ച പൗലോസിന്റെ ജീവിതത്തിലൂടെ ഒക്കെ നമുക്ക് കാണുവാനായിട്ടിടയായി. യേശുക്രിസ്തുവിന്റെ ആ ദിവസങ്ങൾ ദൈവരാജ്യം, അതവിടെ അവസാനിപ്പിച്ചില്ല, അവസാന പ്രസംഗവും ദൈവരാജ്യം. അപ്പോസ്തലപ്പുറത്തിൽ ആദ്യ പ്രസംഗവും ദൈവരാജ്യം, അവസാന പ്രസംഗവും ദൈവരാജ്യം, ഇടയിലുള്ള പ്രസംഗങ്ങൾ ഒക്കെ ദൈവരാജ്യവും യേശുവിനെ കുറിച്ച്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളത് മറന്നുപോകരുത്. റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ലോകമല്ല നാം പ്രസംഗിക്കേണ്ടത്, ലോകത്തിന്റെ നന്മകളല്ല പ്രസംഗിക്കേണ്ടത്, അത് നമ്മളെ പിന്തുടരേണ്ടതാണ്. അത് പ്രസംഗ വിഷയമല്ല. കർത്താവ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത് ദൈവരാജ്യമാണ്. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് നമുക്ക് തുടരാം, കർത്താവിനെ അനുസരിക്കാം, കർത്താവിന്റെ പാദങ്ങളെ നമുക്ക് പിന്തുടരാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ അങ്ങ് തന്ന വചനത്തിനായി നന്ദി. ഇതെന്റെ ജീവിതത്തിൽ പ്രാവർത്തി എല്ലാ കണ്ണുകളും അടയട്ടെ, എന്റെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയമക്കളെ, പപ്പ വലിയ സന്തോഷത്തിലാ. പല കുഞ്ഞുങ്ങളുടെയും ഹൃദയം തുറന്നു ദൈവത്തിന്റെ ആത്മാവ്. പിശാചിന്റെ പിടി പലരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറിയിരിക്കുക. അങ്ങയുടെ പ്രവർത്തനത്തിനായി നന്ദി അപ്പ, അങ്ങയുടെ പ്രവർത്തനത്തിനായി നന്ദി. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങയുടെ വചനത്തെ അങ്ങ് അവർക്ക് കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കർത്താവേ ദുഷ്ടന്റെ ലോകത്തെ അവരുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുകയായി. ലോ റീപ്ലേസ്മെന്റ് അങ്ങ് ഇവിടെ ഉപയോഗിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം പിതാവേ, നന്ദി, നന്ദി, നന്ദി. അങ്ങയുടെ രാജ്യത്തിന്റെ ദർശനം കൊണ്ട്, അങ്ങയുടെ ദൈവരാജ്യത്തിന്റെ മൊഴി കൊണ്ട് ലോകത്തിന്റെ ദർശനത്തെ അങ്ങ് എടുത്തു കളയാൻ നന്ദിയോടെ സ്തോത്രം. ജനത്തിന്റെ ഹൃദയത്തിൽ തിന്മയോട് തോക്കാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ, ലോ റീപ്ലേസ്മെന്റ് ഉപയോഗിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു. അങ്ങ് ഇവിടെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ നന്ദിയോടെ സ്തോത്രം. ലോക ദർശനത്തെ ദൈവരാജ്യ ദർശനം കൊണ്ട് എടുത്തു കളയുന്ന അങ്ങയുടെ പദ്ധതിക്കായി നന്ദിയോടെ സ്തോത്രം. ഡാഡി, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന അങ്ങിൽ, ഓ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നപ്പാ, ഞങ്ങൾ ആശ്രയിക്കുന്നു. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. ദൈവരാജ്യത്തിന് മൊഴികൾ വളർന്ന് പ്രബലപ്പെട്ട് അവരുള്ളിൽ ലോകത്തെ കീഴടക്കുവാൻ തക്കവണ്ണം ഇവരെ അനുഗ്രഹിക്കുന്നു. അതിനായി അങ്ങയോട് നല്ല പിതാവേ, ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരിൽ അങ്ങ് മഞ്ഞും മഴയും അയക്കണം. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണം. സമാധാനമില്ലാത്തവരുടെ പേരിൽ അങ്ങയുടെ സമാധാനം കൽപ്പിക്കുന്നു, അങ്ങയുടെ സൗഖ്യം കൽപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുടെ മേഖലയിൽ അങ്ങയുടെ പരിഹാരം അങ്ങ് അയച്ചാട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. താങ്ക് യു. പ്രിയരെ, കർത്താവ് വളരെ ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചത് ഇനിയും കാത്തിരിക്കാതെ ദൈവനദി വളരുവാൻ. ഷണ്ടൻ പറഞ്ഞതുപോലെ, ഇനി എന്ത് തടസ്സം, ഞാൻ സ്നാനം നൽകുന്നു, ഇതാ വെള്ളം. ഇനി എന്താ തടസ്സം ലോകദർശനം മാറ്റുന്നത്? ഇതാ ദൈവരാജ്യം എന്ന വെള്ളം. കർത്താവ് തന്നില്ലേ കഥ പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്. ആ വെള്ളം തന്നില്ലേ? അതെങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു തന്നില്ലേ? അതിന്റെ നോളജ്, പരിജ്ഞാനം തന്നില്ലേ? അതില്ലാത്തോണ്ടല്ലേ ജനം നശിച്ചു പോകുന്നേ? തന്നില്ലേ? ഇതാ അത് കുടിച്ച് അതിവേഗം ലോകത്തെ കീഴടക്കുക. അങ്ങനെ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ പ്രബലപ്പെടട്ടെ. ക്രിസ്തു അവിടെ രാജാവായി വാഴട്ടെ. അതുവഴി അദൃശ്യനായ ആ ദൈവത്തെ നമുക്ക് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യിക്കാം, വെളിപ്പെടുത്താം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം തരികയാണ്. ഇതൊക്കെ അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക്, എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയിക്കുക. വീണ്ടും വീണ്ടും ദൈവരാജ്യ വചനം പറയണത് എങ്ങനെയാണ്? നമ്മൾ ഈ കാലങ്ങളിൽ, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലങ്ങളിലൊക്കെ ഷെയർ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്രൂപ്പുകളിൽ, മറ്റു മണ്ഡലങ്ങൾ ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ പേരിൽ സ്വർഗം കടക്കണം. അങ്ങനെ ഈ കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ അവയവമായി നമുക്കും മാറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാ.